وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله. ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. ماري سهودرا سهودري ماري سدسيري നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളെ, സർവശക്തനായ രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ സദാ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ നാം ഓരോരുത്തരും പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല
അതിനു മുമ്പായി ഓരോരുത്തരും അവരിൽ അർപ്പിക്കപ്പെട്ടതായ ബാധ്യത നിർവഹിക്കാനുള്ളതായ ആ ചാൻസ് ഈ നാട്ടിലൂടെ ലഭിച്ചു എന്നത് ഓർത്തുകൊണ്ട് തന്നെ ആ ചാൻസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടുക. പിന്നെ സിദ്ധിച്ച നഷ്ടപ്പെട്ടു പോയതായ അപകടം അല്ലെങ്കിൽ നഷ്ടം, അത് ഞങ്ങളെ നാട്ടിൽ പറയാറുണ്ട്, ആന വിളിച്ചാലും വരൂല. എന്ത് പരിശ്രമിച്ചാലും പോയത് തന്നെ പിന്നെ മടങ്ങിക്കിട്ടലുണ്ടാവുകയില്ല എന്നത് ഓർക്കണം. നാം നമ്മുടെ കൂടെയുള്ള ആ നിധി അല്ലെങ്കിൽ ആ അനുഗ്രഹം, അതിന്റെ വില മനസ്സിലാക്കി അതിനെ നാം ബുദ്ധിജീവികളാണെങ്കിൽ ഇന്നലെ രാത്രി നാം പറഞ്ഞതുപോലെ അതിന് മുമ്പുള്ള ദിവസങ്ങളെല്ലാം ഉണർത്താറുള്ളതുപോലെ നാം നമുക്ക് റബ്ബ് നൽകിയതായ ആ മഹാ അനുഗ്രഹം മദീനയുമായി മക്കയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്ന മഹാഭാഗ്യം അത് ഏത് നിലക്കെല്ലാം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുവോ ആ നിലക്കെല്ലാം ഉപയോഗപ്പെടുത്തണം. മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് പണ്ഡിതന്മാരുണ്ടെങ്കിൽ, എവിടെ പണ്ഡിതന്മാരുണ്ട് അവിടെ ചെല്ലണം എന്ന നിർബന്ധമായിരുന്നു നമ്മുടെ നേതാക്കൾക്ക്, സലഫ് സാലിഹ്യങ്ങൾക്ക്. അവസാന കാലഘട്ടം ആദ്യം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുഗത്തിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിന് ശേഷം പിന്നെ ഈ മദീനയിൽ തന്നെയായി മാറി. എന്ത്, ഇസ്ലാമിന്റെ ക്യാപിറ്റൽ തന്നെ. അത് കാരണത്താൽ ലോകത്തിലെല്ലാമുള്ള പണ്ഡിതന്മാരിൽ നിന്നിട്ട് പലരും ഇവിടെയുള്ള പണ്ഡിതന്മാരെ കണ്ടുമുട്ടണം, അവരുമായിട്ട് ഇൽമ് നേടണം, വിജ്ഞാനം കരകരമാക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ഈ നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ ആരംഭിച്ചു. അത് യഥാർത്ഥത്തിൽ ഹജ്ജിന് വേണ്ടിയോ ഉംറക്ക് വേണ്ടിയോ മാത്രമുള്ള യാത്രയല്ലായിരുന്നു. നമ്മുടെ ഇമാമുകളുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ നാടുമായി ചുറ്റിപ്പറ്റ് ജീവിക്കുന്നത് കാരണത്താൽ തന്നെ ലോക മുസ്ലിങ്ങൾ അഭിമാനിക്കാറുണ്ടായിരുന്നു. മദീനക്കാരുടെ അഭിപ്രായം എന്താണ്, അത് നമുക്ക് അംഗീകരിക്കാം. എന്തഭിപ്രായം, ഏതഭിപ്രായം, ഏത് കാലഘട്ടത്തിലുള്ളത്? 1, 2, 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ച പണ്ഡിതന്മാരായ 7 ഫുഖഹാക്കൾ, 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും അറിയപ്പെട്ട മറ്റു ഫുഖഹാക്കൾ, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നെടും തൂണുകളായിരുന്നു. പർവ്വതം പോലത്തെ പണ്ഡിതന്മാരായിരുന്നു. അങ്ങനെയുള്ളവർ ജീവിച്ചു പോയതായ നാടാണ് റസൂലുള്ളാഹിയുടെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ശേഷം റളിയല്ലാഹു തആല അൻഹും ഈ നാട് പണ്ട് കണ്ടതായ കാഴ്ച. ആ നാട്ടിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നിട്ട് പോകുന്നതിന് മുമ്പായി ഇവിടെ നിന്ന് ഒളിഞ്ഞു കിടക്കുന്നതാവട്ടെ, അവ്യക്തം വ്യക്തമായതാവട്ടെ, മനസ്സിലാക്കാൻ പറ്റുന്നതായ വിജ്ഞാനങ്ങളെ നേടിയെടുത്തുകൊണ്ട് അറിയാവുന്നതായ ധാരാളം മുസ്ലിങ്ങൾ തിരികെ വസിക്കുന്ന നാടുകളുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന മുജമ്മൽ മലിക് ഫഹദ് ഖുർആൻ പരിഭാഷ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ നാടുകളിൽ നിന്നിട്ട് വരുന്നതായ ആൾക്കാർ അവിടേക്കും വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ ആ നാട്ടുകാരിൽ നിന്നിട്ട് വരുന്നവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, എഴുത്തുകാർ, അറിയപ്പെട്ടവർ അവരെല്ലാം ഞങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വരാറുണ്ട്. ആ സന്ദർഭത്തിൽ ലോക മുസ്ലിങ്ങളുടെ വിജ്ഞാന നിലവാരം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പ്രയാസമില്ലാതെ വരുന്നു. അതിലൂടെയാണ് ഞാൻ പറയുന്നത്, ഈ ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഈ ചാൻസ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പല നാടുകൾ, എനിക്കറിയാം റഷ്യൻ നാടുകളിൽ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന രാഷ്ട്രങ്ങളിൽ മക്ക പറയുന്നത്, മദീന പറയുന്നത്, അവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ മതമാകണം, നമ്മുടെ തീരുമാനമാകണം എന്ന് തീരുമാനിക്കുന്നവർ വരെയുണ്ട് റഷ്യയിൽ. അഥവാ മോസ്കോ ഉള്ളതായ റഷ്യയിൽ, മറ്റേ സ്വാതന്ത്ര്യം കിട്ടിയ നാടല്ല ഞാൻ പറയുന്നത്, മോസ്കോ ഉള്ളതായ റഷ്യ അഥവാ തലസ്ഥാനം ആ റഷ്യയിൽ നാം മദീനയിൽ അച്ചടിക്കുന്നതായ ഈ പരിഭാഷ തടയപ്പെട്ടു. ഉടനെ തന്നെ ആ പരിഭാഷ തടഞ്ഞത് തെറ്റാണെന്ന് ഗവൺമെന്റ് തന്നെ തോന്നി. അത് ഇസ്ലാമിക ഗവൺമെന്റ് ആയതോടുകൂടി ഉടനെ തന്നെ അത് വീണ്ടും അച്ചടിക്കുവാനും വീണ്ടും പ്രചരിപ്പിക്കുവാനും അവർ തീരുമാനിക്കുകയും ചെയ്തു. ഇതെല്ലാം നാം അറിയുമ്പോൾ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നാം താമസിക്കുന്നത് പുണ്യഭൂമിയിലാണ്, പുണ്യഭൂമിയെ ചുറ്റിപ്പറ്റിയാണ്, മക്കയിലാണ്, മദീനയിലാണ്, ജിദ്ദയിലാണ് എന്നതൊക്കെ ഓർക്കുന്നവർ അത് ഓർക്കേണ്ടതുപോലെ ഓർത്തു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്നതായ സന്ദർഭത്തിൽ അവർക്ക് അവരുടെ നാട്ടിൽ പല പരിവർത്തനങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്, പല വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. എനിക്കറിയാം മക്കയിലും മദീനയിലും ജിദ്ദയിലും ദമ്മാമിലും റിയാദിലും അതുപോലെയുള്ളതായ സ്വതന്ത്രവിനും പട്ടണങ്ങളിലും ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ധാരാളം പേർ ഇവിടെ വന്ന് ചേഞ്ച് ആയ ശേഷം, ഇവിടെ വന്ന് തൗഹീദ് മനസ്സിലാക്കിയ ശേഷം, ഇവിടെ വന്ന് സത്യം മനസ്സിലാക്കിയ ശേഷം നാട്ടിൽ പരിവർത്തനങ്ങൾ വരുത്തി, പള്ളികൾ കെട്ടി, മദ്രസകൾ കെട്ടി, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, നീതി പ്രവർത്തനങ്ങൾ നടത്തി, പ്രബോധനത്തിൽ പ്രബോധനം നല്ല വിജയം കൈവരുത്തിയവർ ധാരാളം കാണാവുന്നതാണ്. അത് സംഘടനയിലേക്ക് ചേർത്ത് പറയണം, നിനക്ക് നിർബന്ധമില്ല. സംഘടന ഇസ്ലാമിൽ ഷർത്തുമല്ല, യഥാർത്ഥത്തിൽ ഏകീകരിച്ച് സംഘടിച്ച് മുന്നോട്ട് കുതിക്കണം എന്നതാണ് ഇസ്ലാം പറയുന്നത്. എന്നല്ലാതെ ഒരു സംഘടനയിലേക്ക് ചേർത്ത് പറയലോ, അതിൽ മെമ്പർഷിപ്പ് നേടലോ, അതൊന്നുമല്ല ഇസ്ലാമിന്റെ തത്വം. അതേസമയത്ത് അങ്ങനെ തൗഹീദിന്റെ പേരിൽ സംഘടിച്ച് പോകുന്നവർ ഭിന്നിക്കാതെ തന്നെ പോകണം. അത് ഭിന്നിക്കുന്നത് മഹാ അപകടമാണ് എന്ന തത്വവും നാം മനസ്സിലാക്കണം. സത്യത്തിന്റെ പേരിൽ മാത്രമായിരിക്കണം സംഘടിക്കേണ്ടത് എന്നതുകൂടി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യമാണ്. സഹോദരന്മാരെ, സഹോദരികളെ, യഥാർത്ഥത്തിൽ ഇന്ന് ഡോക്ടർ ആലപ്പാലിബ് മക്കയിൽ ചർച്ച ചെയ്തതായ സബ്ജക്റ്റും, ഇന്ന് ഷെയ്ഖ് അലി അബ്ദുറഹ്മാൻ ഹുദൈഫി മദീനയിൽ ചർച്ച ചെയ്തതായ സബ്ജക്റ്റും തുല്യതയുള്ളതായ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സബ്ജക്റ്റിൽ നിന്നിട്ട് കേരളീയരി എന്ന രൂപത്തിൽ നിങ്ങളെപ്പോലോത്തവർക്കും എന്റെ ശബ്ദം കേൾക്കുന്നവർക്കും അനിവാര്യമായതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന, പഠിക്കേണ്ട ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഭാഗങ്ങളെ മാത്രം ഇവിടെ വിശദീകരിക്കുന്നതായിരിക്കും. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ടൈമിന്റെ പരിമിതി നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യും എന്ന് ഞാൻ പറയാൻ കാരണം. സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനം ഈ വിശുദ്ധ ഭൂമിയിലൂടെ ലോകവ്യാപകമാക്കാൻ വേണ്ടി തീരുമാനിച്ച കാലഘട്ടം മുതൽ യമൻ എന്ന നാട് വളരെ പ്രശസ്ത നാടായിരുന്നു ഈ ഈമാൻ അംഗീകരിക്കുന്ന നാട്ടിൽ. അതുകൊണ്ട് തന്നെ അൽ ഈമാനു യമാൻ വൽ ഹിക്മത്ത് യമാനിയ എന്ന് നമ്മുടെ നിശ്ചിത നേതാവ് പറഞ്ഞതായ പ്രവചനം ലോകവ്യാപകമാവേണ്ട മുസ്ലിങ്ങൾ പഠിച്ചിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അതിന്റെ പിന്നിൽ മഹാരഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളൊക്കെ അടുത്ത നിമിഷങ്ങളിലൂടെ ഇവിടെ വിശദീകരണത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ആ യമനിന്റെ പരിസരത്തിൽ ആ താമസിക്കുന്ന യമനിലും യമനിന്റെ പരിസരത്തിലും താമസിക്കുന്നതായ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ പണ്ട് തന്നെ അവരുൾക്കൊള്ളുന്ന നാം ഉൾക്കൊള്ളുന്ന ഈ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നവരായിരുന്നു. ഈ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആര് പാടുപെടുന്നു അവർക്ക് വിജയമുള്ളൂ. എന്നല്ലാതെ മറ്റു ഭൗതിക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഏത് സംഘടന എത്ര തന്നെ പ്രവർത്തിച്ചാലും, എത്ര തന്നെ വിപ്ലവം പറഞ്ഞു നടത്തിയാലും, എത്ര തന്നെ അക്രമം നടത്തിയാലും, എത്ര തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും അതൊന്നും ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന കാര്യമല്ല. നിന്ന് കൈ കാല് നീട്ടരുത്, ഇരുന്ന് കാല് നീട്ടണം എന്ന് ഞങ്ങൾ പറയാറുണ്ട് അടവകാശ കൂട്ടാൻ. അപ്പോൾ എന്ത് വേണം? നാം തമസ്കൻ ഹത്ത തമസ്കൻ എന്ന അറബിയിലും തമസ്കൻ ഹത്ത തതമക്കൻ എന്ന അറബിയിലും, അറബിയിലുള്ള പഴമൊഴിയുടെ പദമാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾ മിസ്കീനായി മാറുക, നിങ്ങൾ ഒന്നും ചെയ്യാത്തവരായി, നിങ്ങൾ കൈമലർത്തി നിൽക്കുന്നവരായി അഭിനയിക്കുക. ഏതുവരെ? നിങ്ങൾ കീഴടക്കാനുള്ള ചാൻസ് ലഭിക്കുന്നവരെ, നിങ്ങൾക്ക് പ്രതാപം ലഭിക്കുന്നതുവരെ, നിങ്ങൾക്ക് ആധിപത്യത്തിനുള്ള ചാൻസ് ലഭിക്കുന്നതുവരെ എന്നൊരു ശൈലി പറയാറുണ്ട്. അതുപോലെ നാം അഥവാ സത്യ മുസ്ലിം സത്യവിശ്വാസികൾ നബിഗുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തുടങ്ങി വെച്ചതായ ആ പ്രബോധനം മക്കയിൽ 13 വർഷം ജീവിച്ചപ്പോൾ ഏത് രൂപത്തിലാണ് ചെയ്തത് എന്നത് നാം പഠിച്ചിട്ടുണ്ട്. ആ രൂപമാണ് പലപ്പോഴും അമുസ്ലിങ്ങൾ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം, ന്യൂനപക്ഷ മുസ്ലിങ്ങൾ താമസിക്കുന്ന ലോകത്തിലുള്ളതായ ധാരാളം നാടുകളിൽ അവരുടെ ജീവിത രീതി അങ്ങനെ ആവാനല്ലാതെ ഇപ്പോൾ സാധിക്കുന്നതല്ല. മുസ്ലിങ്ങൾക്കുള്ളതായ 1000 കൊല്ലം നമുക്കറിയാവുന്നതുപോലെ യൂറോപ്പിന്റെ അതിർത്തിവരെ, റഷ്യയുടെ അതിർത്തിവരെ, ചൈനയുടെ അതിർത്തിവരെ, ചൈനവരെ, ആഫ്രിക്കവരെ, അപ്രകാരം തന്നെ ഇന്ത്യ വരെ, അതുപോലെയുള്ളതായ നാടുകളിലേക്കെല്ലാം ഈ ഇസ്ലാം 30 വർഷത്തിലൂടെ വ്യാപകമായ ഈ മതം 1000 കൊല്ലം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു നമുക്കറിയാവുന്നതുപോലെ. പക്ഷേ ആ വിശാലമായ മതം നമുക്ക് റബ്ബുൽ ഇസ്സത്ത് അർപ്പിച്ചതായ റളീതു ലക്കുമുൽ ഇസ്ലാം ദീന, ഈ ഇസ്ലാമാകുന്ന മതം മാത്രമാണ് നിങ്ങൾക്ക് ദീനായി തരാൻ ഞാൻ തീരുമാനിച്ചത്, ഞാൻ പ്രതിപ്പെട്ടത് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജലാലു പ്രഖ്യാപിച്ചതായ ആ മതം യഥാർത്ഥത്തിൽ ലോകവ്യാപകമാക്കാൻ അള്ളാന്റെ തീരുമാനമാണ്. മറ്റൊരിടത്ത് ആ ഏത് പരാക്രമികൾ, ഏത് കപട വിശ്വാസികൾ, ഏത് ബഹുദൈവ വിശ്വാസികൾ, ഏത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവര് ഇതിനെ കണ്ടുകൂടാ, ഇത് തൊട്ടുകൂടാ, ഇത് അടുത്തുകൂടാ എന്ന് തീരുമാനിച്ചാലും അള്ളാഹുവിന്റെ നിർബന്ധം അത് ലോകവ്യാപകമാകണം എന്നതാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഭാഗത്തിൽ നിന്ന് മക്ക ഇമാം ഉണർത്തിയതായ ശൈലിയാണ്. എന്ത്? ഈ മതം ലോകവ്യാപകമാകാതിരിക്കുകയില്ല, റസൂലുള്ളാഹിന്റെ സത്യവാഗ്ദാനമാണ്. അത് ലോകം കാണുകയും ചെയ്തു. ലോകത്തിൽ മുസ്ലിങ്ങൾ ഭരിക്കട്ടെ ഭരിക്കാതിരിക്കട്ടെ, ലോകത്തിൽ ഈ ഇസ്ലാമാകുന്ന മതം ലോകവ്യാപകമായി കടക്കുന്നതായ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. സഹോദരന്മാരെ സഹോദരികളെ, എവിടേക്കാണ് നാം എത്തിയത്? നാം മക്കയിൽ, മക്കയിൽ ഇസ്ലാമത പ്രബോധനം നടക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ശാമിലേക്ക് മുന്നിട്ട് നമസ്കരിക്കണമെന്നതായ കൽപ്പന പണ്ടുണ്ടായത് മദീനയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മദീനയിൽ വന്ന സന്ദർഭത്തിൽ ശാമിലേക്ക് മുന്നിട്ടിട്ട് നമസ്കരിച്ചതായ സന്ദർഭത്തിൽ, എന്നിട്ട് യമനിനെ ബേക്കിലാക്കിയതായ നമസ്കാരത്തിൽ അത് 17 മാസങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. ആ സന്ദർഭത്തിൽ ഈ മക്കയിൽ ഉടലെടുത്തതായ ആ പ്രസ്ഥാനത്തിന്റെ വിജയം കൈവരുത്താൻ സാധിക്കുന്നത് മക്ക മുതൽ സനഅ വരെ, ഹദറമോത്ത് വരെയുള്ളതായ ആ യമനികളിലൂടെയാണ് എന്നത് റസൂലുള്ളാഹിയുടെ സൂചന മദീനയിൽ നിന്ന് നൽകപ്പെടുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, അതൊരു അത്ഭുത സംഭവമാണ് എന്ന് മാത്രമല്ല അടിവരവിടേണ്ടതാണ് എന്ന് മാത്രമല്ല അത് ഇജാസാണ്. എന്തുകൊണ്ട്? നാം നമ്മുടെ മതത്തിന്റെ ആധികാരികതയോടുകൂടിയുള്ള ആ സ്ഥാപിക്കപ്പെട്ട യുഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ നമുക്ക് അതിന്റെ ആസ്വാദനം ലഭിക്കാൻ സാധിക്കുന്നതാണ്, ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. റസൂൽ പറയുന്നു, ഞാൻ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം ബൈത്തുൽ മഖ്ദിസിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുമ്പോൾ അള്ളാഹ് എന്നോട് കൽപ്പിച്ചു, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഗനീമത്തുണ്ട്, നിങ്ങളുടെ മുമ്പിലുള്ള നാടാകുന്ന അഥവാ നിങ്ങൾ മുന്നിടുന്നതായ ഷാം, അത് അതിന്റെ പരിസരം, ആ ഭാഗത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ഗനീമത്തുണ്ട്, നിങ്ങൾക്ക് റിസ്ഖുണ്ട്, നിങ്ങളുടെ ബാക്കിൽ നിങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ബാക്കിലാരാണ്? യമനികൾ. ബാക്കിലാരാണ്? യമനികൾ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് മക്ക ഇമാം വിശദീകരിച്ചതായിരുന്നു. അപ്പോൾ യമനികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മസ്ജിദുൽ ഹറാമിന്റെ ഒരു മൂലയുടെ പേര് എന്താണ്? റുക്നുൽ യമാൻ. റുക്നുൽ യമാൻ. അപ്പോൾ യമൻ എന്നത് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടതാണ്, നമ്മുടെ നാടാവേണ്ടതാണ്. പണ്ട് തന്നെ അങ്ങനെയായിരുന്നു. അത് നമ്മുടെ ആദർശവുമായിട്ട് വ്യതിചലിക്കാൻ പാടുള്ളതല്ല, ആ ആദർശവുമായി ബന്ധപ്പെട്ട് തന്നെ ജീവിക്കേണ്ടവരാണ്. അതിനിടക്ക് കരിഞ്ചന്ത ചേർക്കാൻ, അതിനിടക്ക് തോന്നിവാസം ചെയ്യാൻ, അതിനിടക്ക് ഇല്ലാത്തതായ അനിസ്ലാമിക ചിന്താഗതികൾ കൊണ്ടുവരാൻ പലപ്പോഴും പരിശ്രമിച്ചു. അള്ളാഹ് അതിനെ പരാജയപ്പെടുത്തി, നാം അവശേഷപ്പെടുത്തി അങ്ങനെയുള്ളവരെ, അങ്ങനെയുള്ളതായ ചിന്താഗതികളെ. അതിൽ പെട്ടതായിരുന്നു അസ്വദുൽ ഉൻസി എന്ന പേരിൽ അറിയപ്പെടുന്നതായ കള്ളനബി. നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ കള്ള നബിമാർ അവസാന കാലഘട്ടത്തിൽ ഉടലെടുത്തിരുന്നു. അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായ മുസ്ലിം ബിൻ കദാബ് ഉടലെടുത്തു എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് എഴുത്തുകുത്തുകളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അവൻ വിപ്ലവം നടത്താൻ ആരംഭിച്ചത് നബിയുടെ മരണശേഷമാണ്. ആ മരണശേഷം നടത്തിയതായ വിപ്ലവത്തിന് അറുതി വരുത്താൻ വേണ്ടി പാടുപെട്ടത് നമ്മുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവായിരുന്നു ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ പട്ടാളത്തെ യമാമയിലേക്ക് അയച്ചത്. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതായ മറ്റൊരു സംഭവമായിരുന്നു യമനിൽ എന്നുണ്ടായി അസ്വദൽ അൻസ് എന്ന് പറയുന്നതായ ആ പടുവെട്ടി എന്ത് ചെയ്തു? പരപര ഒരു പുതിയ തത്വവുമായിട്ട് പുതിയ നബിയുമായിട്ട് പ്രകടമായി ധാരാളം മുസ്ലിങ്ങളെ വധിച്ചു, ധാരാളം മുസ്ലിങ്ങളെ നശിപ്പിച്ചു, ധാരാളം അപകടങ്ങൾ ചെയ്തു. എന്നിട്ട് അക്കൂട്ടത്തിൽ ഇന്ന് മക്കായി മാമ സൂചിപ്പിച്ചതായ
അബു മുസ്ലിം അൽ ഹവലാനി എന്ന ഒരു താബിഈയുടെ പലരെയും തീയിൽ ചുട്ടുകരിച്ചു. ആര്? അസ്വദ് അൽ അൻസി. എന്തിനാണ് ഞാനിത് പറയുന്നത്? കേരളക്കാർക്ക് ആവശ്യമുള്ളത് പറയുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേരളക്കാരെ മനസ്സിലാക്കണം, ആരാണ് ഷിയാക്കൾ, ആരാണ് ഫാരിസികൾ, ആരാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സുന്നികൾക്ക് പഠിപ്പിച്ചവർ, ആരാണ് ലോകത്തിൽ അപകടം കൊണ്ടുവന്നവർ, ആരിലൂടെയാണ് ലോകം ഇപ്പോഴും ജൂതന്മാരെക്കാളും പ്രയാസപ്പെട്ടു കൊണ്ടേയിരിക്കുന്നവർ, അവരെ മനസ്സിലാക്കണം. അപ്പോൾ നാം അറഫ്തു ശർറ ലാ ലിശർരി വലാകിൻ ലിതുവഖീഹി ومن لا يعرف الشر جدير ان يقع فيه ഞാൻ ശരണം ആണെങ്കിലും ഞാൻ അത് പഠിക്കും. ഞാൻ അതുകൊണ്ട് ഹജ്ജ് സീസണിലൊക്കെ വരുന്നതായ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വകുപ്പുകളോടും ഞാൻ പറയാറുണ്ട്, നമ്മുടെ കോളേജുകളിലെല്ലാം ഇസങ്ങൾ പഠിപ്പിക്കണം, മതങ്ങൾ പഠിപ്പിക്കണം, അത് നിർബന്ധമാണ്. നമ്മുടെ ശത്രുക്കളെ നാം പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്പത്തിലെ നാം പഠിക്കുന്നത് ദിമ്നയും അൽഫലയില ഒലയിലും അലയിലുമായി മാറിയാൽ നമ്മുടെ കുട്ടികൾ നശിക്കും, നമ്മുടെ സന്താനം നശിക്കും. അതുകൊണ്ട് തന്നെ കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഡോക്ടറേറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലരെ വിളിക്കും. മൗലവി, ഈ പുസ്തകത്തിനെ കുറിച്ച് ചോദിച്ചു നോക്കുമ്പോൾ മതം പൊട്ടിയവന്റെ പുസ്തകം. എന്തിനോടോ മതം പൊട്ടിയവരുടെ പുസ്തകം നീ പഠിക്കാൻ നിൽക്കുന്നത്? നിനക്ക് നമ്മുടെ മതം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇത് ജയ്ഹോൻ നദികൾ അത് പർവ്വതമായി മാറാൻ നദികൾ പർവ്വതമായി മാറാനുള്ളതായ ഗ്രന്ഥങ്ങളുടെ ഉടമകളാണ് നാം. നിങ്ങൾ നോക്കൂ ഗ്രന്ഥങ്ങളുടെ, നമ്മുടെ ഇമാമുകളുടെ എഴുതിയ ഗ്രന്ഥങ്ങളുടെ എണ്ണം. എന്നിട്ട് ചൂട്ട് കത്തിച്ചിട്ട് നോക്കിയിട്ട് കിട്ടിയത് മതം പൊട്ടിയവന്റെ, ദീൻ റസൂലിനെ കുറ്റം പറയുന്ന, സഹാബാക്കളെ ചീത്ത പറയുന്ന വിഭാഗത്തിന്റെ കഥ പറയുന്ന ഗ്രന്ഥങ്ങൾ ഡോക്ടറേറ്റ് എഴുതാൻ വേണ്ടി. എന്ത്? എന്ന് വേണ്ടതുപോലെ വ്യാപകമായിട്ടില്ല. നിങ്ങളെപ്പോലത്തവര്, അതുപോലെ നിങ്ങളെപ്പോലത്തെ പഠിച്ചു പോയവര്, ഇവിടുന്ന് മുമ്പ് ഈ നാട്ടിൽ വന്ന് പോയവര്, അവരെല്ലാം അവിടെ എന്ത് ചെയ്യണം? മുസ്ലിങ്ങളാര്? അമുസ്ലിങ്ങളാര്? അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാര്? അല്ലാത്തവരാര്? ഷിയായിസം പോലെ നടക്കുന്നവരാര്? അല്ലാത്തവരാര്? മതം പൊട്ടി നടക്കുന്നവരാര്? അതുപോലെ തന്നെ ബുദ്ധി പൂജകന്മാരാര്? അതുപോലെ തന്നെ ഷിയാക്കളുടെ നാട്ടിലൂടെയും അതുപോലെ ഈജിപ്തിൽ നിന്നിട്ട് അറിയാത്ത ചില വിഭാഗത്തിൽ നിന്ന് ഉടലെടുത്തതായ ചില ബുദ്ധി പൂജയുണ്ട്. എന്ത് ബുദ്ധിക്ക് ചോദിച്ച് സ്വീകരിക്കാം, അല്ലാത്ത തള്ളാമെന്ന് പറയുന്ന തത്വം, ആ തത്വം പോലെ നടക്കുന്നത് കൊണ്ട് ബുഖാരിയെ തള്ളിപ്പറയുന്നവർ എന്നുമുണ്ട് അവരുടെ നാട്ടിൽ, മുസ്ലിമിനെ തള്ളിപ്പറയുന്നവർ ഇന്നുമുണ്ട് അവരുടെ നാട്ടിൽ. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ നമ്മുടെ സൗദി ഗവൺമെന്റ് പോരാടുന്നതായ ഹൗസികൾ. അവര് ഇസ്ലാമിനെ തരം താഴ്ത്തുന്നു, ഖുർആനെ ചുട്ടുകരിക്കണമെന്ന് തീരുമാനിക്കുന്നു. ഖുർആൻ നമ്മുടെ കൂടെയുള്ള ഖുർആൻ അവർക്കറിയതല്ല, ഞങ്ങൾക്കത് ആവശ്യമില്ല. അലിയുടെ കോപ്പി കിട്ടണമെന്ന് അവർക്ക് നിർബന്ധം. എവിടുന്നോ അലിയുടെ കോപ്പി? അലി ഓതിയ കോപ്പി ഏതാണ്? ഇതേ ഉമറിന്റെ കോപ്പി, ഇതേ അബൂബക്കറിന്റെ കോപ്പി. അതല്ലേ അലി ഓതിയത്? വേറൊരു കോപ്പി. അത് സിർദാബിന് വരും അവസാന കാലഘട്ടത്തിൽ മഹദി കൊണ്ടുവരും. അവർ പറയുന്ന അവരുടെ മഹദി, മുസ്ലിങ്ങളുടെ മഹദിയല്ല. അവൻ സിർദാബ് എന്ന് പുറത്തു വരുമ്പോൾ അലിയുടെ ഒറിജിനൽ കോപ്പി വരും. അങ്ങനെയുള്ള അന്ധവിശ്വാസം, അഥവാ നമ്മുടെ ബഹുദൈവ വിശ്വാസികളായ ബുദ്ധി ബിംബങ്ങളെയും കണ്ടതും കേട്ടതും പൂജിക്കുന്ന വിഭാഗത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുണ്ടല്ലോ. അവരൊക്കെ അള്ള ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. യോനിയെ പൂജിക്കുന്നവര്, ലിംഗത്തെ പൂജിക്കുന്നവര്, ഇവർക്കൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അങ്ങനെയുള്ളവരുടെ ശൈലി, അങ്ങനെയുള്ളവരുടെ തത്വങ്ങൾ, അങ്ങനെയുള്ളവരുടെ നീച നികൃഷ്ട ചിന്താഗതികൾ, അതും വെച്ച് പുലർത്തുന്നവരാണ് ആ വിഭാഗം. ആ വിഭാഗം പണ്ട് തന്നെ ഉടലെടുത്തിരുന്നു. അത് പോകട്ടെ, നാം അസ്വദ് അൽ അൻസിലേക്ക് ചെല്ലാം. അസ്വദ് അൽ അൻസി അദ്ദേഹം പുതിയ നബിയാണെന്ന് പ്രഖ്യാപിച്ചു
യമനിൽ. അങ്ങനെ അവൻ അവനെതിരിൽ പറയുന്നവരൊക്കെ ചുട്ടുകരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ചുട്ടുകരിക്കുന്ന കൂട്ടത്തിൽ അവന്റെ ഈ നാളത്തിലേക്ക് എറിയാൻ വേണ്ടി മഹാനായ അബു മുസ്ലിം അൽ ഹവലാനിയെ സെലക്ട് ചെയ്തു. അദ്ദേഹം അവിടുത്തെ പ്രബോധനത്തിൽ പേരെടുത്ത പണ്ഡിതനായിരിക്കാം. അങ്ങനെ അദ്ദേഹത്തിനെ വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹം കരിഞ്ഞില്ല. ഇത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിലാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ അബൂ മുസ്ലിം അൽ ഹവലാനിയുടെ അല്ലെങ്കിൽ ഹവലാനിയുടെ ആ പ്രശസ്ത പണ്ഡിതൻ കരിയാതെ രക്ഷപ്പെട്ടു. അദ്ദേഹം പിന്നെ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ മദീനയിലേക്ക് വന്നു. ഉമർ ഖത്താബ് കണ്ട ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി, ഞാൻ റബ്ബിനെ സ്തോത്രം ചെയ്യുന്നു, എങ്ങനെയുള്ള റബ്ബാണ് എന്റെ ഉമ്മത്തിയിൽ ഇബ്രാഹിം നബിനെ പോലെയുള്ള ആളെ സൃഷ്ടിച്ചു എന്ന ഈ അബൂ മുസ്ലിം അൽ ഹവലാനിയെ പോലോട്ട ഇബ്രാഹിമിനോട് തുല്യതയുള്ളതായ മനുഷ്യനെ ഞാൻ ഉൾക്കൊള്ളുന്ന ഈ ഉമ്മത്തിൽ ഈ പ്രസ്ഥാനത്തിൽ സൃഷ്ടിച്ച റബ്ബിന്റെ സ്തോത്രം എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തെ നോക്കി പറയുകയുണ്ടായി. പറഞ്ഞു വന്നത് മക്കാ ഇമാമ് മദീന ഇമാം പറഞ്ഞതുപോലെ തന്നെ അണ്ണുണ്ടായിരുന്നതായ ആ ഇമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്ത യമനികളുടെ നാട്ടിൽ. യമന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യുദ്ധത്തിന്റെ ആവശ്യം വന്നിരുന്നല്ല ആ നാട്ടിൽ. യുദ്ധത്തിന്റെ ആവശ്യം ആ നാട്ടിൽ വന്നിരുന്നല്ല. റസൂൽ യമനിൽ പോയി യുദ്ധം ചെയ്ത് കേട്ടിരുന്നോ? ഇല്ല. യമനിൽ കേട്ടതൊക്കെ എന്താണ്? യമനിൽ വരുന്നവരൊക്കെ അപ്പോ അറബ് അഫിദതനു ഖുലൂബ എന്നാണ്. ഏത് ഹൃദയം വളരെ വളരെ വിനയമുള്ളതായ ഹൃദയത്തിന്റെ ഉടമകളാണ് യമനികൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനികളെ കുറിച്ച് പറഞ്ഞിരുന്നത്. ചരിത്രഗ്രന്ഥങ്ങളിൽ ഞാൻ ഒന്നോ രണ്ടോ തവണ കണ്ടു യമനികൾ എന്നിട്ട് ഒരു പ്രത്യേക അദ്ദിഷനുഹ എന്ന് പറയുന്ന കബീലിയായിരിക്കാം. അവരിങ്ങനെ റസൂലുള്ളാഹിന് മുമ്പിലേക്ക് വരാൻ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് സൂറത്ത് ഇദാജാഅയ്നല്ലാഹ് പറഞ്ഞല്ലോ, എന്ത് റഅയ്തന്നാസ യദ്ഖുലൂന ഫീദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായിട്ട് അഫ്വാജായിട്ട് മദീനയിലേക്ക് യമനികൾ ഇങ്ങനെ വരാണ് ഇസ്ലാമാവാൻ മുസ്ലിമാവാൻ. മറ്റുള്ള നാട്ടിലൊക്കെ പലപ്പോഴും യുദ്ധം വേണ്ടി വന്നിരുന്നു, ഇവിടെ യുദ്ധമില്ലാതെയായിരുന്നു ഫത്തഹായിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വരുന്നതായ വരവേൽപ്പ് കാണുമ്പോൾ ഇന്ത്യക്കാരെ പോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞ രണ്ടു തവണ എന്റെ ഓർമ്മയിൽ. അപ്പോൾ ഇന്ത്യക്കാരൻ റസൂലുള്ളാഹിക്ക് പണ്ടേ പരിചയമുണ്ട് നടത്തും. ഞാൻ പറഞ്ഞു എന്റെ വകയിലാണത്, നിങ്ങൾ എന്റെ പ്രത്യേക ഇസ്തിഹാദാണ്, ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലാതെയായിരിക്കാം. ഈ അസ്ദുശനുമൊക്കാരും യമനികളും ഇന്ത്യക്കാരിൽ നിന്നിട്ട് ആരോടാ തുല്യതയുള്ളത്? കേരളക്കാരോടാണ്, മനസ്സിലല്ലേ? വടക്കേ ഇന്ത്യക്കാരോടല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് കേരളക്കാരെ തന്നെ പരിചയമുണ്ടാകും. അതുകൊണ്ടാണ് കേരളക്കാരെ പോലോത്തതായ യമനികൾ കണ്ടപ്പോൾ ഇവർ ഇന്ത്യക്കാരെ പോലെ ഉണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി പറയാൻ കാരണം. ഇത് ഹൃദയം സമാധാനിക്കാനുള്ള ഒരു ഭാഗം മാത്രമാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് കണ്ടതായ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളതായ ആ യമന്റെ പ്രത്യേകത അറഖു അഫ്ഇദതനോ ഖുലൂബ, ഹൃദയം വളരെ വിനയത്തോടുകൂടി വളരെ ഇത് കെടുപിടുത്തമില്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നിരുന്നില്ല മുസ്ലിങ്ങൾക്ക്. എന്ന് മാത്രമല്ല, യുദ്ധം ചെയ്യേണ്ടി വരാത്തതല്ല. പിന്നെയോ അലി അവിടെ പോയി, മുആവിയ മുആദുബ് ജബൽ അവിടെ പോയി. ഇന്ന് മദീന ഇമാം പറഞ്ഞതുപോലെ അബൂ മൂസ അശ്അരി അവിടെ പോയി. അവരൊക്കെ പോയ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ മറന്നു കാണുകയില്ല. അതൊക്കെ പഠിക്കണം കേരള. കാരണം നമ്മുടെ നാടാണ്, നമ്മുടെ നാട്ടിലേക്ക് ഈമാനാകുന്ന ഈ നിധിയെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ പോയപ്പോൾ റസൂലുള്ളാഹിയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ യമനിൽ എന്തുണ്ട്? ജൂതന്മാരുണ്ട്, അഹ്ലു കിതാബികളുണ്ട്. അഹ്ലു കിതാബികളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് വേണം? അവർക്കറിയാത്തൊരു കാര്യം അത് നിങ്ങൾ തുടങ്ങി വെക്കണം. അപ്പോൾ എവിടെ പോയാലും ദഅവത്ത് നടത്താൻ പോയാൽ ശ്രദ്ധിക്കേണ്ട തുടങ്ങി വെക്കേണ്ട കാര്യം ഏതാണ്? അള്ളാഹുനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നവരോട് പറയണം. അള്ളാഹുക്കല്ലാതെ ആരാധനയില്ല എന്ന് നിങ്ങൾ അവരോട് പറയണം. എന്നിട്ട് അവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാനും അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കാനും നേർച്ചയാക്കാനും അറക്കാനും ആ ഇബാദത്താകുന്ന സർവ്വ കാര്യങ്ങൾ അള്ളാഹ്ക്ക് അർപ്പിക്കാനും അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയുക അഞ്ചൊക്കെ നമസ്കരിക്കേണ്ട കാര്യം. എന്നിട്ട് നമസ്കരിക്കുന്നവരായി മാറിയാൽ അവരോട് പറയുക നിങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്ന്. അങ്ങനെ ആ നേതാക്കൾ അയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് കൽപ്പിക്കണമെന്ന് റസൂലുള്ളാഹി അവരോട് കൽപ്പിച്ചത് കാരണത്താൽ അത് അവര് വേണ്ടതുപോലെ പ്രബോധനം ചെയ്തു. അവസാനം കൂട്ടം കൂട്ടമായി ഹജ്ജത്തിൽ വദാഇ ഹജ്ജത്തിൽ കേട്ടിട്ടില്ലേ, ഞാനിവിടെ ഹജ്ജ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നിട്ട് പുറപ്പെടുന്നു ഹജ്ജിന് വേണ്ടി. ആ ഇനങ്ങൾ വഴിയിൽ നിന്നിട്ട് കൂടുന്നു കൂടുന്നു കൂടുന്നു. ജാബിർ പറയുന്നു, ബുഖാരിയിൽ നോക്കുക, ബുഖാരിയിൽ ജാബിറിന്റെ ഹദീസ് വളരെ പ്രാധാന്യമുള്ള ഹദീസാണ്, ഹജ്ജിന്റെ ഹദീസ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ കണ്ണെത്താത്ത സ്ഥലത്ത് ആജുമാരി ഇങ്ങനെ കടന്നു വരുന്ന കൂട്ടം കൂട്ടമായിട്ട് ഈ അറബി അറബ്യൻ ഉപഗൾഫിന്റെ എല്ലാ നാടുകളിൽ നിന്നിട്ട് മുസ്ലിം റസൂലിന്റെ ബേക്കൽ റസൂൽ ഹജ്ജ് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച വർഷമാണ്. റസൂലിന്റെ ആദ്യത്തെ ഹജ്ജ്, അവസാനത്തെ ഹജ്ജ്, ഇസ്ലാമിക ഹജ്ജ്. ആദ്യത്തെ ഹജ്ജ്, അവസാനത്തെ ഹജ്ജ്, ഇസ്ലാമിക ഹജ്ജ്. അതിനു മുമ്പ് റസൂൽ ഇസ്ലാമിക ഹജ്ജ് ചെയ്തിട്ടില്ല. മനസ്സിലല്ലേ, പണ്ടൊക്കെ കാഫിരീങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ കൂടെ പോകാറുണ്ടായിരുന്നു, പക്ഷേ ഇസ്ലാമിക ഹജ്ജ് ആദ്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ട വേളയിൽ മഹാനായ അലി വരുന്നു മക്കയോ, മക്കയോ അടുത്ത സന്ദർഭത്തിൽ മക്ക അതിർത്തിക്ക് മുമ്പായിട്ട് റസൂലുള്ളാഹിലേക്ക് റസൂലുള്ളാഹിനോട് കൂടി കൂടിച്ചേരാൻ വേണ്ടി ദൂരെ നിന്ന് ജിദ്ദ ഭാഗത്തിൽ കൂടിയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മനുഷ്യ ജനാവലിയിലേക്ക്, ആ സമുദ്രത്തിലേക്ക് കടന്നു ചെല്ലുന്നു മഹാനായ അലി. കൂട്ടത്തിൽ ധാരാളം യമനികളാകുന്ന മുസ്ലിങ്ങളുണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവർ. റസൂൽ ചോദിച്ചു, അലിയേ, നിങ്ങൾ എന്ത് നിയ്യത്ത് ചെയ്തു? ഞാൻ നിയ്യത്ത് ചെയ്തത് നിങ്ങൾ നിയ്യത്ത് ചെയ്തതാണ്. നിയ്യത്തിന്റെ കോല കണ്ടില്ലേ, നിയ്യത്തിന്റെ കോല കണ്ടില്ലേ, ഞാൻ എന്താ നിയ്യത്ത് ചെയ്ത്? റസൂലുള്ളാഹ വരുന്ന ഇസ്ലാമിന്റെ ആദ്യത്തെ ഹജ്ജല്ലേ, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുക്കാൻ ആളില്ല, ഫോണില്ല, മൊബൈലില്ല. ആ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിയ്യത്ത് ചെയ്തു? അങ്ങനെ ഞാൻ നിയ്യത്ത് ചെയ്തു എന്നാണ് അവൻ നിയ്യത്ത് ചെയ്തത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ഹജ്ജ് ചെയ്ത വേളയിൽ തന്നെ യമനിൽ നിന്നിട്ട് കൂട്ടം കൂട്ടമായി ജനങ്ങൾ തടിച്ചു ചെല്ലുന്ന ഒരു യുഗത്തെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയതായ നാടായിരുന്നു ആ നാട്. ആ നാട്ടുകാരിൽ പിന്നെ എന്തുണ്ടായി? നേതാക്കളുണ്ടായി, കാദാത്തുകൾ ഉണ്ടായി, കൽപ്പുകൾ കഴിവ് കൽപ്പുള്ളവരുണ്ടായി. അവർ പിന്നെ നമ്മുടെ റസൂലുള്ളാഹി നടത്തിയ, സഹാബാക്കൾ നടത്തിയ, അബൂബക്കർ നടത്തിയ, ഉമർ നടത്തിയ നീണ്ട നീണ്ട പോരാട്ടങ്ങളിൽ അവരെല്ലാം ആരായിരുന്നു? നേതാക്കളായിരുന്നു കൂട്ടരെ, കമാൻഡർമാരായിരുന്നു അവർ. അപ്പോൾ ആ നാട്ടിന്റെ പ്രത്യേകത എന്ന് കേട്ടു, യുദ്ധമില്ലാതെ നമുക്ക് കീഴടങ്ങിയതായ നാട്, ഇസ്ലാമിനെ പെട്ടെന്ന് പെട്ടെന്ന് അംഗീകരിക്കാൻ സന്മനസ്സുണ്ടായ അവരുടെ നാട്. അറക്കു കുലൂബൻ, അതുപോലെ തന്നെ അതുകൊണ്ടാണ് റസൂൽ പറയാൻ കാരണം, ഇൽ ഈമാനു യമാൻ വൽ ഹിക്മതു യമാനിയ. ഈമാൻ യഥാർത്ഥത്തിൽ യമനിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരവസരത്തിൽ ഒന്നോ രണ്ടോ തവണ നമസ്കരിച്ച സന്ദർഭത്തിൽ നമസ്കാരം കഴിഞ്ഞ ശേഷം പ്രാർത്ഥിച്ച ഒന്നോ രണ്ടോ സംഭവമാണ് നാം കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്നുവരെ റസൂൽ മരിച്ചയിടം മുതൽ ഇന്നുവരെ കൂട്ടുപ്രാർത്ഥന ഇല്ലാത്തത്. പ്രാർത്ഥിക്കേണ്ട എന്നല്ല, കൂട്ടുപ്രാർത്ഥന, ഒരാൾ പ്രാർത്ഥിക്കുക, മറ്റാൾ ആമീൻ ചൊല്ലുക, അത് നമസ്കാര ശേഷം ഇല്ലാത്തത് ദീനിലില്ല, റസൂൽ ചെയ്തിട്ടില്ല, സഹാബാക്കൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല. പിൻകാലഘട്ടത്തിൽ അറിയപ്പെട്ടതായ ഒരു പ്രത്യേക ബിദ്അത്താണ് അത് എന്നല്ലാതെ ദുആർക്കണ്ട എന്നല്ല. പ്രാർത്ഥിക്കൽ അനിവാര്യമായ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതായ സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. നമസ്കാര ശേഷവും നമസ്കാരത്തിന്റെ മുമ്പും, നമസ്കാരം മുമ്പാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നതായ ശക്തിയായ തെളിവുള്ളതായ ഹദീസ്. അത് ബാഗിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത നൽകിയതായ ഭാഗമാണ്. ഇനി നമസ്കാരത്തിൽ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന, അത് ഏത് ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ അതും പറയണല്ലോ. എന്തേ, നാം ഇവിടെ ഇവിടെ ദീൻ പഠിക്കാനാ വന്നത്, ഇവിടുന്ന് കുറേ ക്ലാസ് കേട്ടിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ദീൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ സമാപനത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഹദീസൊക്കെ അത് നമസ്കാരത്തിന്റെ അകത്താണ്, നമസ്കാരത്തിന്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന നമ്മളോട് നമസ്കാരത്തിലൂടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള രണ്ട് സന്ദർഭങ്ങൾ പഠിപ്പിച്ചു തന്നു. ഒന്ന്, നിങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ അഖ്റബുമായ കൂറുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദ, ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സന്ദർഭം അവൻ സുജൂദിൽ കിടക്കുന്ന സന്ദർഭമാണെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരുമായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഫജഅദു ഫീഹി മിനത്തുഹ, സുജൂദിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുക? പരിശ്രമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക എന്ന് റസൂലുള്ളാഹി നമ്മളോട് കൽപ്പിക്കുന്നു. ഫൈന്നഹു ഉത്തരം കിട്ടാൻ, ഉത്തരം കിട്ടാൻ അർഹപ്പെട്ട സമയം അതാണ്. അതുകൊണ്ട് മലയാളികൾക്ക് ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഇപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ എന്ത് നിസ്കരിക്കാൻ പറ്റൂല, ഈ യമൻ ഇങ്ങനെ കൂട്ടം കൂട്ടമായ ആൾക്കാർ നിസ്കരിക്കാൻ വരാം, നിസ്കാരം പഠിക്കാൻ വരാം. അങ്ങനെ റസൂലുള്ള പരിസരത്തിൽ കുറെ മാസം നിസ്കരിക്കാൻ കൂടി. അവരുടെ കോലം കണ്ടപ്പോൾ പ്രയാസപ്പെട്ടു. റസൂലുള്ള റഹ്മത്തുല്ലിൽ ആലമീൻ അനുഗ്രഹത്തിന്റെ കഷ്ടമായ റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ നാട്ടിലേക്ക്. കേട്ടാ റസൂൽ ഇങ്ങനെ രഹസ്യം ശരിക്കും അറിയാം. അവരുടെ ചുറ്റുപാട്, അവരുടെ അന്തരീക്ഷം, അവരുടെ ഹൃദയത്തിൽ നാട്ടിലേക്ക് എത്തണമെന്ന പൂതിയൊക്കെ പഠിക്കാനാണ് വന്നത്. അപ്പൊ പഠിച്ച് കുറെ കാലം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ നാട്ടിൽ ഭാര്യമാരുണ്ടായിരിക്കും, കുടുംബക്കാരുണ്ടായിരിക്കും, കുട്ടികൾ ഉണ്ടായിരിക്കും. പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളി, പക്ഷെ നിങ്ങൾ എന്നെ നിങ്ങൾ എങ്ങനെയാണ് മദീനത്ത് നമസ്കരിക്കുന്നത് കണ്ടത്, അങ്ങനെയായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത് നബിയുടെ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ അവരോട് പോകാൻ വേണ്ടി പറഞ്ഞു, നമസ്കാര കോലം പഠിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, നിസ്കരിക്കേണ്ടത് അറബി ഭാഷയിലാണെന്ന് പഠിപ്പിച്ചു. ഏത് ഭാഷയിലാണ്? അറബി. അതാണല്ലോ സല്ലു കമറായിത്തു മുനി ഉസല്ലി. എങ്ങനെയാണ് യമനികൾ റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് കണ്ടത്? ഇംഗ്ലീഷിലാണ്, യൂറോപ്യൻ ഭാഷയിലാണ് അല്ല, പിന്നെയോ അറബിയിലാണ്. അപ്പോൾ നമസ്കാരം അറബി ഭാഷയിലായിരിക്കണം. ഇതാണ് എന്റെ അറിവ്. ഇതിന് വിപരീതം പറയുന്നവര് അഥവാ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ച് പറയുന്നതാണ്, തെളിവ് സഹിതം പറയുന്നതല്ല. അതുകൊണ്ട് നിസ്കരിക്കുന്ന ആ ഭാഗമെങ്കിലും അറബി ആക്കുവാനും ആ അറബി ഭാഗം പഠിക്കുവാനും അതിന്റെ അർത്ഥം ഉൾക്കൊള്ളുവാനും ഒരു മുസ്ലിമിന് ഒരുക്കമില്ലെങ്കിൽ, തയ്യാറെടുപ്പില്ലെങ്കിൽ എന്തിനിടോ എങ്ങനെയിടോ നീ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുക? ചെറിയ കാര്യമല്ലേ ഇത്. അഞ്ചൊക്കെ നമസ്കാരത്തിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പരിശുദ്ധനത്രേ, അത് പഠിക്കാൻ സാധിക്കൂലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അർറഹ്മാനുർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബുൽ ഇസ്സത്ത്, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന നാടിന്റെ ഉടമസ്ഥൻ, നാട്ടിന്റെ ഉടമസ്ഥൻ അഥവാ പരലോകത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ നിന്നോട് മാത്രമാണ് ചോദിക്കുന്നത്, സഹായാർത്ഥം ചെയ്യുന്നത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണം രക്ഷിതാവേ. ഏതാണത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ റൂട്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ റൂട്ടല്ല. വലല്ലാലീൻ, വഴിപഴച്ചവരുടെ റൂട്ടുമല്ല എന്ന്. ഇതാണ് ഫാത്തിഹ. ഈ ഫാത്തിഹ ഓതുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല, ഓരോ മനുഷ്യൻ ഓരോ ഫാത്തിഹ ഖുർആനിലൂടെ നമസ്കരിക്കുന്ന വേളയിൽ ഓതുന്ന സന്ദർഭത്തിലെല്ലാം അല്ലാഹ് മറുപടി നൽകിക്കൊണ്ടേ ഇരിക്കുമെന്നതാണ്. അത് അല്ലാഹുക്ക് സാധിക്കുള്ളൂ, നമുക്ക് സാധിക്കില്ല. ഇത് ഓരോ മുസ്ലിമിന്റെ ഓരോ നമസ്കരിക്കുന്നവന്റെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് പറയേണ്ടത് ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല, നമസ്കാരത്തിനെ ഞാൻ പകുതിയാക്കി, പകുതി അടിമക്കും പകുതി എനക്കും ഉള്ളതാണ്. അതെങ്ങനെയാണ്? സൂറത്തുൽ ഫാത്തിഹയുടെ പകുതി അത് അല്ലാഹുക്കുള്ള ഭാഗം നാം പറയുന്നു, പകുതി ഭാഗം നമുക്കുള്ള ഭാഗം പറയുന്നു. അവസാനത്തെ ഭാഗം നാം പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മറുപടി എന്താണ്? ഇത് അടിമക്കുള്ളതാണ്, അടിമ ചോദിച്ചതവനുണ്ട്. ഇങ്ങനെയൊക്കെ സന്തോഷവാർത്ത കേട്ടതായ നാം നമുക്കൊന്ന് അറബി ഭാഷ കുറിച്ച് ആ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ വേണ്ടി മനക്കെട്ടൂടെ നമുക്ക്. എന്റെ ശബ്ദം കേൾക്കുന്നവർക്ക്, പ്രത്യേകിച്ച് എന്റെ സദസ്യർക്ക്, ഫോറിനിലേക്ക് വിസ കിട്ടി, ഈ നാട്ടിലേക്ക് വരാൻ ചാൻസ് കിട്ടി, പഠിക്കാനുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട്, ഇനി ഒന്നുമില്ലെങ്കിൽ ഇവിടെ ട്യൂഷനിൽ കൂടി അറിവ് പഠിക്കാം എന്ന് മാത്രമല്ല, നെറ്റിൽ കൂടി കടന്നാൽ തലിമുല്ലുകൾ അറബിയ ഗൈറി നാത്തക്കീ നബിഹ എന്ന് പറയുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതായ എന്റെ ഹെഡായ ഡോക്ടർ ഫാ അബ്ദുറഹീം എഴുതിയതായ 6 മാസം കൊണ്ട് മാത്രം അറബി ഭാഷ പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം നെറ്റിൽ കിട്ടും. നെറ്റിൽ കിടന്നാൽ ആ പുസ്തകം വായിച്ചാൽ 6 മാസത്തിലൂടെ ആ പുസ്തകം വായിച്ചിട്ട് ഈ നാട്ടിലേക്ക് അയാൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വന്നതായ മംഗലാപുരം എയർപോർട്ടിലുള്ളതായ നേതൃത്വം, അത് കൊച്ചി എയർപോർട്ടിലുണ്ടായ വ്യക്തിയായിരുന്നു അദ്ദേഹം, ഇവിടെ വന്ന വാർത്ത ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് റബ്ബെ പഠിക്കാൻ ചാൻസ് കിട്ടിയില്ല എന്ന് പറയാൻ ഇപ്പോഴില്ല. അതുകൊണ്ട് അറബി ഭാഷയിലായിരിക്കണം നമസ്കരിക്കേണ്ടത്. ആ നമസ്കരിക്കാൻ വേണ്ടി നാം സുജൂദിൽ കിടക്കുമ്പോൾ അറബി ഭാഷയിൽ തന്നെ സുജൂദിൽ ചെല്ലേണ്ടതായ സുബ്ഹാന റബ്ബിയൽ അല എന്ന് 3, 5, 7, 11 പറഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയേണ്ട പഠിച്ചിരിക്കേണ്ട ഭാഷയായ അറബിയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ജാമിഉം മാനിഉമായ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന പ്രാർത്ഥനയും, റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന എന്ന പ്രാർത്ഥനയും, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥനയും, ഇതെല്ലാം പ്രാർത്ഥന എന്ന ഉദ്ദേശത്തിൽ സുജൂദിൽ കിടന്ന് ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല. അത് ഖുർആനിന്റെ ആയത്തായിരുന്നാലും ഉദ്ദേശം പ്രാർത്ഥനയായിരുന്നാലും മതി. എന്താ പറയാ, കാരണം സുജൂദിൽ ഖുർആൻ മുതൽ അനുവദിക്കപ്പെട്ടതല്ല, സുജൂദിൽ ഖുർആൻ മുതൽ അനുവദിക്കപ്പെട്ടതല്ല. പക്ഷെ പ്രാർത്ഥന എന്ന നിയ്യത്തോടുകൂടി ഖുർആനിലുള്ള പ്രാർത്ഥനകൾ സുജൂദിൽ ഒതുങ്ങുന്നത് കൊണ്ട് വിരോധവുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് മദീനയിൽ നമസ്കാര ശേഷം ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന, യമനികൾക്ക് നീ അനുഗ്രഹിക്കണം, യമനികൾക്ക് അനുഗ്രഹിക്കണമെന്ന് നമസ്കാര ശേഷം പ്രാർത്ഥിച്ച ഒന്നോ രണ്ടോ സംഭവം റസൂലുള്ള കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചതുണ്ട്. അതല്ലാത്ത സ്ഥലത്തെല്ലാം റസൂലുള്ള അങ്ങനെ നമസ്കാര ശേഷം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ കൂട്ടായിട്ട് പ്രാർത്ഥന നടന്നിട്ടില്ല മദീനയിൽ. അതുകൊണ്ടാണ് അബൂബക്കർ ചെയ്യാത്തത്, ഉമർ ചെയ്യാത്തത്, ഉസ്മാൻ ചെയ്യാത്തത്. ഏത് നമ്മുടെ നേതാക്കളാകുന്ന ആധികാരികത നൽകപ്പെടേണ്ട, നമ്മുടെ പിൻപറ്റപ്പെടേണ്ട ഇമാമുകൾ ചെയ്യാം. രണ്ടാമത്തെ സ്ഥലമോ, അതുകൂടി പറഞ്ഞേക്കാം അല്ലേ. രണ്ടാമത്തെ സ്ഥലം ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കാൻ പറ്റുന്ന നിസ്കാരത്തിന്റെ അകത്ത്? എവിടെയാണ്? അത്തഹിയ്യാത്തിന്റെ അവസാനത്തിൽ റസൂൽ കഴിഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടമുള്ളത് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് ചോദിച്ചോട്ടെ. എന്താ റസൂൽ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അയാൾക്ക് ഇഷ്ടം ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം ചോദിക്കലായിരിക്കും, അയാൾക്ക് ഇഷ്ടമുള്ളത് അയാളുടെ കാര്യം ചോദിക്കലായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ചാർച്ചബന്ധം മുറിക്കുന്ന കാര്യമില്ലാത്തതും തെറ്റായ ചോദ്യമല്ലാത്തതും ആയ സർവ നല്ല ചോദ്യങ്ങൾക്ക് അള്ളാഹ് മറുപടി തരാൻ തയ്യാറാണെന്ന് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ചോദിക്കാൻ ആരും മടിക്കരുത്. അള്ളാഹു റബ്ബിലേക്ക് ഉയർത്തുന്ന കയ്യിനെ വെറുതാവിൽ മടക്കുന്ന കാര്യത്തിൽ ലജ്ജിക്കുന്ന ആളാണെന്ന് ഹദീസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയതായ ഒരു വിഭാഗമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായ ഒരു വിഭാഗമാണ് യമനികൾ. യമനികളാണ് നമ്മുടെ നേതാക്കളായ അബൂ ഹുറൈറ അസ്സദൂസി, നമ്മുടെ നേതാക്കളായ സഹാബാക്കളുടെ അബൂ മൂസൽ അശ്അരി, അവരൊക്കെ യമനികളാണ്. അവരൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന അൻസാരികളെ മുഴുവനും ആരാണ്? യമനികളാണ്. ഇവിടെ ജീവിച്ച അൻസാരികളെ മുഴുവനും യമനികളാണ്. അപ്പോൾ അങ്ങനെയുള്ള യമൻ ഒരിക്കലും നാം ഫാരിസികളാകുന്ന, ഫാരിസി നാട്ടുകാരാകുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, അല്ലാത്തവരെ വെട്ടിക്കൊല്ലുവാൻ ഒരുങ്ങി പണ്ട് തന്നെ പുറപ്പെട്ട വിഭാഗമായ ആ വിഭാഗത്തിന് ഒരിക്കലും നമ്മുടെ നാടാകുന്ന യമൻ കീഴടങ്ങാൻ പാടില്ല. അതിനെ ശുദ്ധീകരിക്കണം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്നതാണ് മക്ക ഇമാം അതുപോലെ മദീന ഇമാം എന്നുണർത്തിയത്.
അറിയാമോ, എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഡി ഉണ്ടായിരുന്നു എവിടെ? എപ്പോൾ? മൂന്നാം നൂറ്റാണ്ടിൽ. മൂപ്പരുടെ തത്വം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഖറാമിത്തികളുടെ തത്വം, ആ തത്വത്തിൽ കൂടിക്കേറി എന്ത് ഷിയായിസം, ആ അവരെന്ത് ചെയ്തു? ഷിയായിസം പ്രചരിപ്പിക്കാൻ വേണ്ടി പാടുപെട്ടു. മൂന്നാം നൂറ്റാണ്ടിൽ 1100 കൊല്ലം മുമ്പ് യമനിൽ. പക്ഷെ മുസ്ലിങ്ങൾ വിട്ടില്ല, മുസ്ലിങ്ങൾ കഥ കഴിച്ചോ? ഏതുപോലെ? മുമ്പ് കേട്ടതുപോലെ അസ്വദുൽ അൻസിയ എന്ത് ചെയ്തു? അവരെ കൊന്നൊടുക്കി, അവന്റെ കൂടെ വർക്ക് ചെയ്തവരെയും കൊന്നൊടുക്കി. ഞാൻ നേരത്തെ പറഞ്ഞ അസ്വദുൽ അൻസിയെ അതുപോലെ തന്നെ ഇപ്പറഞ്ഞ വ്യക്തിയെയും കൊന്നൊടുക്കി. അതാണ് അവരുടെ സ്വഭാവം. ആ സ്വഭാവക്കാരായ നാട്ടുകാരുടെ നിലപാടാണ് എന്ത് സത്യം, സത്യത്തിന് പിന്നാണ് നടക്കുക എന്നത്. അത് അങ്ങനെയായതുകൊണ്ട് യമനികളെ ആലതാലി എല്ലാവരും യമനികൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഏകദൈവ വിശ്വാസത്തെ, ഈ തൗഹീദിനെ, ഈ ഖുർആനിനെ, ഈ സുന്നത്തിനെ നടപ്പാക്കുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റണമെന്ന നിയത്തോടു കൂടിയായിരിക്കണം അവിടെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ പ്രതാപങ്ങളെ മടക്കിയെടുക്കാൻ തൗഫീക ചെയ്യും. അല്ലാത്ത പക്ഷം, ന്യൂനപക്ഷമായിരുന്നാലും ശത്രുക്കളൊക്കെയായിരിക്കും പ്രതാപമുണ്ടാവുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ നാട്ടിനെ, നമ്മുടെ മുസ്ലിങ്ങളെ, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ. ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره ان الله لقوي عزيز ولولا دفع الله الناس بعضهم ببعض അള്ളാഹു സുബ്ഹാനഹു വതാലാന്റെ സ്വഭാവമാണ്, അള്ളാഹുന്റെ ശരിയാണ്. സുന്നത്ത മൻഖദാർ സല്ലാ ഖബലക മിൻ റസൂലിന വലാ തജിദു ലിസുന്നതിന തഹ്വീല, അള്ളാഹുന്റെ ശരിയക്ക് ചേഞ്ച് ഇല്ല. പണ്ട് തന്നെ അപകടം ചെയ്യുന്നവർ വന്നു കഴിഞ്ഞാൽ അല്പം ഇങ്ങനെ കാത്തിരിക്കും, എന്നിട്ട് അവസാനം അവരെ അള്ളാഹു നശിപ്പിക്കും. അങ്ങനെ തന്നെയാണ് പണ്ട് തന്നെ റബ്ബ് ചെയ്തു വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അപകടം ചെയ്യുന്നവര്. നമ്മുടെ വീക്ഷണത്തിൽ കുറെ കൊല്ലമായല്ലോ, അള്ളാഹുന്റെ വീക്ഷണത്തിൽ കൊല്ലമൊന്നുമല്ല. 100 കൊല്ലം നീണ്ടു നിന്ന് കൃഷിയുണ്ടും, 100 കൊല്ലത്തോളം നീണ്ടു നിന്ന് കൃഷിയുണ്ടും അല്ലേ. എന്നിട്ട് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലത്തെ, നൂറുദ്ദീൻ അയ്യൂബിനെ പോലത്തെ നാട്ടിനെ ഇസ്ലാഹ് നടത്തി നന്നാക്കിയെടുത്തു. അതേ പറ്റുള്ളൂ.
അതല്ലാതെ വേറെ മാർഗമില്ല. നാട്ടിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക, നാട്ടിൽ ജനങ്ങളിൽ നശിച്ചു പോയ നഷ്ടപ്പെട്ടു പോയ ആ മഹാമതത്തിന്റെ ചിഹ്നങ്ങൾ ചിഹ്ന ഭിന്നമായി വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. ആ നാടുകൾ നന്നാവണമെങ്കിൽ അവര് നന്നാവണം. നമ്മുടെ പറയാനും അവരിലുള്ള ആ ചുറ്റുപാട് അന്തരീക്ഷം ചേഞ്ച് വേണമെങ്കിൽ അവരെന്ത് ചെയ്യുക? അവർ സ്വയം ചേഞ്ച് ആവുക. അതാണ് മനസ്സിലായില്ലേ? ഇതാണ് മക്ക ഇമാം മദീന ഇമാം ലോകത്തോട് ആഹ്വാനിച്ചത്, യമനികളോട് ആഹ്വാനിച്ചത്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ സുരക്ഷിതത്വം വേണമോ അതെന്ത് എന്ത് വേണം? നിങ്ങളുടെ നാട്ടിൽ ഈ മതം അവിടെ സ്ഥാപിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, ആ തൗഹീദ് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, എന്നിട്ട് സൗദി അറേബ്യയിലുള്ളത് പോലെ അവിടെയും എന്ത് ചെയ്യുക? ഈ മതത്തെ പ്രചരിപ്പിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നല്ല ദീയത്തോടുകൂടി നിങ്ങൾ പോരാടുക, നിങ്ങൾ സേവിക്കുക, എന്നാൽ അതിൽ റിസൾട്ട് ലഭിക്കും. അല്ലാത്ത പക്ഷം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി മുദാഫഅത്ത് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ മുദാഫഅത്ത് എന്ന് പറഞ്ഞാല് പ്രതിരോധം ബഅദഹും ബിബഅദ് അങ്ങുമിങ്ങും പ്രതിരോധിക്കുന്നവരാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് കാണും പോലെ സൗദി അറേബ്യ യമനിലുള്ളതായ ഹൗസികൾക്കെതിരെ പ്രതിരോധമായി ഇറങ്ങി. എന്നതുപോലെ പ്രതിരോധികളായിട്ട് ഇറങ്ങുന്ന സമ്പ്രദായം പണ്ട് തന്നെ അള്ളാഹുവിനുള്ളതാണ്. അതിവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലഹുദ്ദിമത്ത് സവാമിയോ ഒബിയാവുൻ ഒസലവാത്തും ക്രിസ്ത്യാനികളുടെ പള്ളി നശിച്ചതിന്, ജൂതന്മാരുടെ പള്ളി നശിച്ചതിന്, അല്ലാത്തവരുടെ ആരാധനാലയങ്ങളും നശിച്ചതിന് എന്ന് മാത്രമല്ല അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുന്ന അടിവരിടുക. മറ്റുള്ളവരുടെ പള്ളിയിലൊക്കെ ആഴ്ചയിൽ ആവശ്യമായിരിക്കും. എന്ത്? അവിടെ ദൈവത്തെ മാത്രമാണ് സ്മരിക്കുന്നത്, തന്നെ സ്മരിക്കുന്നത്. അങ്ങനെയുള്ള ഇല്ല ഇന്ന്. ഇന്നൊക്കെ പള്ളി മുസ്ലിങ്ങളുടെ പള്ളി അല്ലാത്ത മറ്റു ആരാധനാലയങ്ങളിൽ ബഹുദൈവ വിശ്വാസങ്ങളാണ് നടക്കാറുള്ളത്. ക്രിസ്തീയ ജൂതന്മാരുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ശരി പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാവാം, അള്ളാഹുനെ തന്നെയായിരിക്കും ആരാധിക്കുന്നത്. കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട് ചില സന്യാസികൾ വേറെ ദൈവങ്ങളൊന്നും പൂജിക്കൂല, അള്ളാഹുനെ മാത്രമേ പൂജിക്കുള്ളൂ, ഒരു ദൈവം മാത്രമാണെന്ന് അവരുടെ വിശ്വാസം. മനസ്സിലല്ലേ? പക്ഷേ അതേ സമയത്ത് അള്ളാഹു അവർക്ക് ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹു അയച്ച ദൂതനിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഏകദൈവ വിശ്വാസത്തിൽ ഒരു പ്രയോജനമില്ലാതെയായി മാറും. ഇവിടെ നമ്മെ മനസ്സിൽ നമ്മെ പഠിപ്പിക്കുന്ന ഭാഗം ഏതാണ് പറഞ്ഞത്? അള്ളാഹുവിനെ കൂടുതൽ വാഴ്ത്തുന്ന പുകഴ്ത്തുന്നതായ പള്ളികളും നശിച്ചിരുന്നേനെ. അള്ളാഹു മുദാഫഅത്തി എന്ന ഒരു തത്വം പണ്ട് തന്നെ അവന്റെ സുന്നത്തിൽ കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ദിഫാ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇവിടെ പള്ളികൾ നിലനിൽക്കണം എന്ന് മാത്രമല്ല, മറ്റു ആരാധനാലയങ്ങൾ നിലനിർത്താനല്ല, പിന്നെയോ അതിൽ ആരാധിക്കുന്നവർ പള്ളിയുടെ ഉടമകളായി മാറണം. അപ്പോൾ അതിനെ നിങ്ങൾ തകർത്താതെ യുക്തിയുക്തം നിർത്തുക. എന്നിട്ട് ഇവർക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാമല്ലോ ഇത് ജാമിയ ജാമിയുൽമവിയെ ഞാൻ പരിചയപ്പെടുത്തുന്നിട്ടുണ്ട്. ഞാൻ പോയ പള്ളിയാണത്. ജാമിയുൽമവി തന്നെ എവിടെയാണ്? ഉമവി ഖിലാഫത്ത്. അമവി എന്നും പറയാം, ഉമവിയും പറയാം. ഉമവിയാണ് ഏറ്റവും അടുത്തത് ലോകത്തിലേക്ക്. ഉമവി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ കടന്നു വന്നതായ നാടാണ് എന്ത് ശ്യാമമതിന്റെ പരിസരവും. അമറിന്റെ കാലഘട്ടത്തിൽ തന്നെ റളിയല്ലാഹു തആലാനെ പട്ടാളത്തെ അയച്ചിരുന്നു. പക്ഷേ വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ് ആദ്യമായിട്ട് ഈ കാണുന്ന മസ്ജിദ് നബിയുടെല്ലോ. ആ മസ്ജിദ് നബിയുടെ റസൂലുള്ള ഖബറുള്ള ഭാഗത്തേക്ക് ഇത് ആ വൻമതിൽ കൊണ്ട് കെട്ടിയതായ ആളുണ്ടല്ലോ, ആളുടെ പേരെന്താണ്? കുറെ കൊല്ലായി നമ്മൾ പറയുന്നത്. അയാളുടെ പേരെന്താണ്? വലീദ് ബിൻ അബ്ദുൽ മലിക് എന്നതാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാണ്, ഒന്നാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പാണ്. എന്ത് സംഭവിച്ചത്? അതുകൊണ്ട് തന്നെ ഒന്നാം നൂറ്റാണ്ടിന് അവസാനിക്കുന്നതിന് മുമ്പ് ലോക അത്ഭുതമായിട്ട് ഗണിക്കപ്പെട്ടിരുന്നത് ജാമിയുൽമവിയാണ്, താജ്മഹലിനല്ല. താജ്മഹൽ അപ്പോഴില്ല, ഇല്ലല്ലേ? താജ്മഹലല്ല ലോകാത്ഭുതം. എന്ത്? അത്രയും അത്ഭുത പള്ളിയാണ്. ഞാൻ കണ്ടു, 1400 വർഷം പഴക്കമുള്ള പള്ളിയാണെന്ന് തോന്നൂല ഇപ്പോഴും കണ്ടാൽ. അത്രയും നല്ല മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന കഴിവ് അത് മനസ്സിലാക്കാം. പക്ഷെ ആ പള്ളി മുൻപുള്ളതായ ക്രിസ്തീയ പള്ളിയായിരുന്ന കാലഘട്ടത്തിൽ, മുസ്ലിങ്ങൾ അവരുമായിട്ട് തീരുമാനം വന്നപ്പോൾ ആദ്യം പള്ളിയെ നമുക്ക് പകുതിയാക്കാം, പകുതി നിങ്ങൾ നമസ്കരിച്ചോളി, പകുതി നമ്മൾക്ക് നമസ്കരിക്കാമെന്ന് തീരുമാനിച്ചു. അല്പസമയത്തേക്കുണ്ടായിരുന്ന തീരുമാനമാണ്. ഏതുവരെ? അവരൊന്ന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി. അവരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച് പള്ളി രണ്ടാവശ്യമില്ല, ഒന്നെന്നെ മതി. കൊടുങ്ങല്ലൂരാണ്ട് പണി തീരുമാനിച്ചവര്, കൊടുങ്ങല്ലൂരുകാരെ, കാസർഗോട്ടുകാരും കൊടുങ്ങല്ലൂരാരൊക്കെ പണി തീരുമാനിച്ചല്ലോ. എന്ത് വേണ്ട, ആ അമ്പലം തന്നെ പള്ളിയാക്കാണ്, ആരും കേൾക്കണ്ടല്ലേ. അങ്ങനെ തീരുമാനിച്ചതായ ആ തീരുമാനം പോലെ ഇവരെന്ത് താമസിച്ച് തീരുമാനിച്ചോ, നമുക്ക് വേണ്ട രണ്ട് നിങ്ങളുടെ പള്ളി അത് തന്നെ ഞങ്ങളുടെ പള്ളിയാവാമെന്ന് ആ ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു. ആ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളായി. അവസാനം ജാമിഉൽ ഉമവി ആ സകലം മുസ്ലിങ്ങളുടെ പള്ളിയായി മാറി. ഈസ നബി നാലാനാകാശത്തിൽ നിന്നിട്ട് അവസാന കാലഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ ആവാം ഒരിക്കൽ ഇബ്നു കസീർ പറയുന്നത് പോലെ ആ പള്ളിയുടെ വെളുത്ത മിനാരത്തിന്റെ ഭാഗത്തിൽ കൂടിയാണ് മലക്കയുടെ ചിറകിന്റെ മീതെ അദ്ദേഹം ഇറങ്ങുക എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ എന്തിനാണ് ഓർക്കുകയെ നാം ചെന്നത്? നാം പ്രതാപം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞതാണ് നാം ഈ മുന്നിടുന്നത്. പലപ്പോഴും സംശയം, റസൂൽ അവിടെ വന്ന ഉടനെ തന്നെ എന്തായി അങ്ങോട്ട് മുന്നിടുന്നത്? അപ്പോൾ അങ്ങോട്ട് മുന്നിടുക എന്ന് പറഞ്ഞാൽ ഹിക്മത്തിന്റെ മതമാണെന്ന് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ. ഈ മതം ഹിക്മത്തിന്റെ മതമല്ല, മതമാണ്. ഈ മതം ഭിന്നിക്കേണ്ട മതമല്ല. അതുകൊണ്ട് ഈ ഭിന്നിപ്പ് തകർത്താൻ, ഭിന്നിപ്പില്ലാതെയാക്കാൻ, ഐക്യം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ട്രെയിനിങ് നടന്ന ഭാഗത്തിൽപ്പെട്ടതാണ് ഇത്. ഒരു നാട്ടിൽ ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 ആൾക്ക് 10 പാർട്ടി, കേരളത്തിൽ പ്രത്യേകിച്ച്. അതിന് അറുതി വരുത്തണം. അത് നമുക്ക് പറ്റൂല. ഇന്നലെ രാത്രി ഞാൻ അത് ഊന്നി പറഞ്ഞു. ചില സുഹൃത്തുക്കൾക്ക് പ്രയാസമുണ്ടായി, എങ്ങനെയാണ് അങ്ങനെ ഒറ്റ നമുക്ക് ആ ഏകീകരണം നിങ്ങൾ പറയുന്നത്? അടിസ്ഥാനപരമായ ശിർക്ക് പോലോത്തതായ, ഇസ്ലാമെന്ന് കേട്ടൗട്ടാകുന്നതായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ മഅലൂമും ഫിദ്ദീനി ബിൽറൂറ, ആ ഫിഖ് ഭാഷയിൽ മഅലൂമും ഫിദ്ദീനി ബിൽറൂറ, ളറൂറത്തൻ, ഓരോ മുസ്ലിമും അത് ചെയ്താൽ കാഫറായി പോകുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്താലല്ലാതെ മറ്റു ചർച്ചയ്ക്ക് വിധേയമായ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അതിൽ അയാൾക്ക് അഭിപ്രായമുണ്ടാവട്ടെ, അയാൾ മുമത്തിലാവട്ടെ, അയാൾ മുമത്തിൽ അല്ലാതിരിക്കട്ടെ, അയാൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അയാൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് വെക്കാന്നല്ലാതെ അയാൾക്കൊരു ഗ്രൂപ്പ്, ഇയാൾക്കൊരു ഗ്രൂപ്പ്, മറ്റാൾക്കൊരു ഗ്രൂപ്പ്, അപ്പോൾ നാം ക്ഷയിക്കും. ആ ശരിയല്ല, അത് അരുത്. അതുകൊണ്ട് നാം കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക? ഏകീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ബീബേക്കിൽ അല്ലാഹ് പറഞ്ഞതുപോലെ വഅതസീമു ബിഹബലില്ലാഹ്. എല്ലാ ക്ലാസ്സിലും ഏകദേശം ഞാൻ ഉണർത്തുന്ന കാര്യമാണിത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉണർത്തിയത്. നമ്മുടെ റിസ്ഖും നമ്മുടെ ഗനീമത്തും അവിടെയാണ്. ഗനീമത്ത് റസൂലുള്ളാഹിക്ക് ലഭിച്ചു ആ നാട്ടിലേക്ക്. ഏത് നാട്? ഷാം നാട്ടിൽ നിന്നിട്ട്. അതേസമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള നേതാക്കളും ചേതാക്കളും എവിടുന്നാണ്? ഇംദാദാത്ത് റസൂലുള്ളാഹിന്റെ പദം, ഇംദാദാത്ത് റസൂലുള്ളാഹിന്റെ പദം. അതെവിടുന്നാണ്? യമനിൽ നിന്നിട്ടാണ്. ഈ ഹദീസ് മഹാനായ അൽബാനി സഹിയാക്കിയിട്ടുണ്ട്. നെറ്റിൽ കിടന്നാൽ പെട്ടെന്ന് കാണാം ഞാൻ പറയുന്നതായ പദം. സഹോദരന്മാരെ, സഹോദരികളെ, പറഞ്ഞു വരുന്നത് മക്കായി മാമോദിയതായ ഹദീസാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് യമനിന്റെ പ്രത്യേകത പറയുമ്പോൾ ആ യമനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമില്ലാതെ യമനികളെ മുസ്ലിങ്ങളാക്കാൻ വേണ്ടി പാടുപെട്ട, പരിശ്രമിച്ചതായ ആ സംഭവങ്ങളിലേക്കെല്ലാം അതിൽ സൂചനയുണ്ട്. ആ സൂചനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചതായ 9 കുടിലുകളുടെ പരിസരത്തിലുള്ളതായ അതിൽ ഒരു വാതിലിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. എന്ത് നിവേദക സംഘങ്ങൾ എന്ന അതിന്റെ അർത്ഥം, നിവേദക സംഘങ്ങളെ സ്വീകരിക്കപ്പെട്ട വാതിൽ. ആ വാതിൽ കൂടിയായിരുന്നു പണ്ട് വരുന്നതായ യമനികളെയെല്ലാം കൂട്ടം കൂട്ടമായിട്ട് വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്നത്, പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളതായ ആ നാട്ടുകാരോട് റസൂൽ ഇന്നത്തെ 2 ഇമാമും മക്കാ ഇമാം മദീന ഇമാം ആഹ്വാനം ചെയ്തത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ഒരാൾ സഹായിച്ചാൽ അള്ളാഹുവിനെ സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലഖവിയുൻ അസീസ്, അല്ലാഹ് ശക്തനാണ്, അല്ലാഹ് അഭിമാനവും അന്തസ്സിന്റെ ഉടമയാണ് എന്ന് പഠിപ്പിച്ചതായ ആ പാഠം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അതുകൊണ്ട് ആ പാഠം മുമ്പിൽ വെച്ചുകൊണ്ട് നാം ഇസ്ലാമിന് വേണ്ടി പോരാടുന്നതായ സന്ദർഭത്തിൽ പോരാടുമ്പോൾ അല്ലദീന, ആരായിരിക്കണം പോരാടിക്കഴിഞ്ഞാൽ ഇമ്മക്കന്നാഹും ഫിൽ അർളി, അവർക്ക് നാം ഭൂമിയിൽ പ്രതാപം നൽകിയാൽ. കേൾക്കുക, നാം ഭൂമിയിൽ അവർക്ക് ഭരണകൂടം നടത്താനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുത്താൽ കൃത്യമായി അവര് 5 നമസ്കാരങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നവരായി മാറും. പള്ളികൾ പൊക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കും. അതാണ് അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാത വആതുസ്സകാത, അവർ സകാത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കും. പണ്ട് തന്നെ യമനിൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ യമനിലുള്ളവര് റസൂലുള്ള കൽപ്പിച്ചതനുസരിച്ചിട്ട് സക്കാത്ത് കൊടുത്തപ്പോൾ സക്കാത്ത് വാങ്ങാൻ പിന്നെ യമനിൽ ആളുള്ള ഇല്ലാതെയായി മാറി. അങ്ങനെയുള്ള ഇസ്ലാമിക ഭരണകൂടമായി മാറി. സക്കാത്ത് വാങ്ങുന്ന ഫക്കീറന്മാരില്ലാത്ത നാട് യമനായിരുന്നു. അതുകൊണ്ട് തന്നെ യമനിലുള്ള ഖസനാവുകളിൽ നിന്നിട്ട് മദീനയിലുള്ള ഖസനാവുകളിലേക്ക് സക്കാത്തിന്റെ മുതലുകൾ വരാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അഖാമു സ്സലാത്ത വആതൗ സക്കാത്ത മുഖരാ. എന്ത് വേണം? മക്ക ഇമാമ് മദീന ഇമാമ് യമനികളോട് പ്രത്യേകിച്ച് പറഞ്ഞ ആഹ്വാനങ്ങളിൽ പെട്ടതാണ് ഈ ആയത്തിന്റെ ഉള്ളടക്കം. അതെന്താണ്? അമറു ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. നിങ്ങൾ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ അള്ളാഹു നിങ്ങൾക്ക് കീഴടക്കാൻ വേണ്ടി അനുവദിച്ചു തന്നതായ ആ ഇസ്ലാമിനെ നിങ്ങൾക്ക് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ തൗഫീഖ് ലഭിക്കണമെങ്കിൽ ഈ നിബന്ധന നിങ്ങൾ പാലിക്കണം. സഹോദരന്മാരെ, സഹോദരികളെ, ഇത് നാം കേൾക്കുമ്പോൾ ഇത് വളരെ വിശദീകരിച്ചിട്ട് മക്ക ഇമാമ മദീന ഇമാമും വിശദീകരിച്ചതായ ഭാഗമാണെങ്കിലും മദീന ഇമാമിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പൈശാചിക ശല്യം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ആദ്യം പണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുദ്ദേശിച്ച ഹിക്മത്തനുസരിച്ചിട്ട് മനുഷ്യന്മാരോട് കൂടി പിശാചിനെ അയച്ചു. ആ പിശാചി ഇവിടെ ഈ വിന്നിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, പാടുകെട്ടുകൊണ്ടേയിരിക്കും. വിന്നിപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഓരോ വിന്നിപ്പ് ഉണ്ടാക്കുന്ന നേതാവിനെ ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും. എന്ത് രസമുണ്ടാകും? നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്, നിങ്ങൾ പറയുന്ന സത്യമല്ലേ, അതുകൊണ്ട് ഈ സത്യത്തിന്റെ പേരിലായിക്കോട്ടെ പത്താൾക്കൊരു ഗ്രൂപ്പ് അങ്ങനെ സത്യത്തിന്റെ കൂടെ ആയിക്കോട്ടെ അവര് അങ്ങനെ തോന്നിച്ചു കൊടുക്കും. ഇബ്ലീസ് ഇത് കാട്ടുന്നതാണെന്ന് അള്ളാഹ് കൽപ്പിച്ച അള്ളാഹ് അറിയിച്ച ആ വാണിംഗ് നൽകിയ ഭാഗങ്ങളൊക്കെ മറന്നു പോകും. അരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, നാറുന്ന സാധനം ഭിന്നിക്കുക എന്നത് നാറുന്ന സാധനമാണ്. ഭിന്നിപ്പിക്കുന്നതായ വർഗീയത, ദേശീയത, അല്ലെങ്കിൽ കക്ഷിത്വം, അല്ലെങ്കിൽ പാർട്ടി പൂജ, സംഘടന പൂജ, വ്യക്തി പൂജ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അതിന് അറുതി വരുത്തണം നാം. പണ്ഡിതന്മാർ ഒരുക്കമില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് അവരെ നന്നാക്കിയെടുക്കാൻ മറ്റുള്ളവർ പരിശ്രമിക്കട്ടെ. നിങ്ങളൊന്ന് ഞങ്ങളോട് കൂടിയിരിക്കൂ, ഞങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയുള്ള ഗതികേടിലേക്കാണ് നമ്മൾ എത്തിപ്പോയത്. ഒന്ന് കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും അല്ല കേട്ടാ, എല്ലാവരെ കുറിച്ചും അല്ല ചർച്ച. അങ്ങനെ ചെയ്യുന്നവരെ ഏത് ഭിന്നിപ്പിക്കാനും വേണ്ടി ജീവിക്കുന്ന ഒരു ഹോമുണ്ട്, അവരെ കുറിച്ചാണ് ചർച്ച. അത് നിർത്തണം. എന്നിട്ട് മുസ്ലിങ്ങളെ ഏകീകരിച്ച് എത്ര കണ്ട് ഏകീകരിക്കാം എന്ന് മദീനയുമാ മദീ മക്ക ഇമാമാണ് ഓതി ഹദീസിൽ പെട്ടതാണ്. മുസ്ലിം കൂട്ടമായി ജീവിക്കുന്ന സംഘടനയായി മാറുന്ന സന്ദർഭത്തിൽ അവരെ ഭിന്നിപ്പിക്കാൻ ആരെങ്കിലും പാടുപെടുന്ന കണ്ടാൽ ഫക്തുലുഹു, അവരെ നിങ്ങൾ വെട്ടിക്കൊല്ലുക. റസൂലുള്ളാഹി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പക്ഷെ അത് എന്തല്ല ആ വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞത്? മുസ്ലിം ഭരണകൂടത്തുള്ള കൽപ്പനയാണ്, അതല്ലാതെ നിങ്ങൾ കാട്ടരുത് കേട്ടാ. പൊതുജനങ്ങൾ കാട്ടേണ്ടതല്ല, അത് മുസ്ലിം ഭരണകൂടം കാട്ടേണ്ടതാണ്. ഏത് മുസ്ലിം ഭരണകൂടം ഏകീകരിച്ചു പോകുമ്പോൾ ആ ഭരണകൂടത്തിന് തകർപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള പൊട്ടിത്തെറിയോ പൊട്ടിപ്പുറപ്പെടലോ നടത്തുന്നവരെ വെട്ടിക്കൊല്ലാനുള്ള ഇസ്ലാമിന്റെ കൽപ്പനയാണത്. ആ കൽപ്പന നാം കേൾക്കുമ്പോൾ എത്ര മാത്രം അപകടമുണ്ട് ഭിന്നിപ്പ് എന്ന ആ മഹാ ക്രൂര കൃത്യത്തിന് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയാൻ കാരണം. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഇമാം എന്ന് ഉണർത്തിയത് ഇവിടെ പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത് അന്ന് മുതൽക്ക് തന്നെ ഇവിടെ ഭിന്നിപ്പുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെങ്കിലും തൗഹീദിന്റെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടികളും ആശയങ്ങളും ശാസ്ത്രങ്ങളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെങ്കിലും അതിനെതിരിൽ ഈ തൗഹീദിനെ അതിന്റെ പ്രതാപത്തെ പൊക്കി നിർത്താനുള്ളതായ എല്ലാ ചുറ്റുപാടുകൾ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് അത് സത്യം അത് ആ സത്യം സത്യമാണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിന്റെ പിന്നിൽ എഴുന്നേൽക്കൽ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് നമ്മളോട് മദീന ഇമാം ഉണർത്തി. അതുപോലെ തന്നെ നാം മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ അക്ഷബ്ദം കേൾക്കുന്ന നെറ്റിലോ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിത നിലവാരങ്ങളിലുള്ള വീഴ്ചകൾ പഠിക്കാൻ എൽമിന്റെ മേഖല എൽമിന്റെ വിജ്ഞാനത്തിന്റെ സദസ്സുകളിലേക്ക് എത്താൻ നാം പാടുപെടണം. ഈ കുറെ വാക്ക് അസദുകളോ കുറെ കേസറ്റുകളോ കുറെ സീഡികളോ കേൾക്കുക എന്നതല്ല മുഖ്യം. മറിച്ച് അതിൽ നിന്നിട്ട് നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന, നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്ന, ഓർമ്മയിൽ നിർത്താൻ പറ്റുന്ന, നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ഗൗരവത്തോടുകൂടി അത്തരം കാര്യങ്ങളെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുവാനും കുട്ടികളോട് കൂടി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതായ കഥകൾ നിങ്ങൾ അവർ നെറ്റിൽ കണ്ട അല്ലെങ്കിൽ കാർട്ടൂൺ ഫിലിമിൽ കണ്ട ഭാഗങ്ങളല്ല, മറിച്ച് അവർക്ക് ഓതിക്കൊടുക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ നേതാക്കളുടെ കഥകളാണ്, നേതാക്കളുടെ ഹിസ്റ്ററികളാണ്. നേതാക്കൾ ഇന്നലെ രാത്രി ഞാൻ ആജിമാർ മുമ്പിലുള്ളതുകൊണ്ട് പറഞ്ഞതായ ആ നേതാക്കളുടെ കഥകൾ അവരുടെ മുമ്പിൽ വെക്കുമ്പോൾ തന്നെ അവർക്ക് രോമാഞ്ചമുണ്ടാകുന്നു. അവർ ചെറുപ്പത്തിലെ ഇവിടെ ഈ മതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾക്ക് പോരാടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. പൊക്കളത്തിലെത്തുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്നു ഉമറാണ് ചെറുപ്പമായി അവിടെ സ്വീകരിച്ചില്ല, മറ്റേ സ്ഥലത്തെത്തിയപ്പോൾ വയസ്സ് പൂർത്തിയായി അപ്പോൾ സ്വീകരിച്ചു. അപ്പോഴും വയസ്സ് പൂർത്തി സമ്രദ്ധ ജുദ്ദു പറയുന്ന മനുഷ്യൻ സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കുട്ടിപ്രായത്തിൽ അദ്ദേഹം റസൂലുള്ളാഹി മുമ്പിൽ ഒരു ഒരു പോരാട്ട മത്സരത്തിന് വേണ്ടി ഉണ്ടായ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത്, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് യുദ്ധത്തിലേക്ക് റസൂൽ പോയപ്പോൾ ഒരാളെടുത്ത് മറ്റാളെടുത്തില്ല. ചോദിച്ചു ഇദ്ദേഹം, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ എടുത്തത്? പറഞ്ഞു, വയസ്സ് പൂർത്തിയായതുകൊണ്ട് അഥവാ പോകാൻ പറ്റുന്ന ടൈമായതുകൊണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, 14-കാരൻ, മറ്റത് 15-കാരനാണ് ഏകദേശം. ഇയാൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ നിലംപതിപ്പിച്ചാൽ, ഫൈറ്റ് നടത്തിയിട്ട് നിലംപതിപ്പിച്ചാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകുമോ? നമ്മളൊന്ന് ഒന്ന് ഒന്ന് ബാക്കിലേക്ക് ശ്രദ്ധ ചെലുത്തുക. നാമൊക്കെ എവിടെയുണ്ട്? ഈ കുട്ടികളെ എവിടേക്ക് പോകാനാണ് പരിശ്രമിക്കുന്നത്? എവിടേക്ക് പോകാനാണ് വാദിക്കുന്നത്? എവിടേക്ക് പോകാനാണ് മത്സരിക്കുന്നത്? കഴുത്ത് കൊടുക്കാനേ, കഴുത്ത് കൊടുക്കാനാണ്, സ്വർഗത്തിലേക്ക് പറഞ്ഞ് ചെന്നെത്താനാണ്. അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ ആ വിശ്വാസം അവർ കയറണമെങ്കിൽ, ആ വികാരം അവർ കയറണമെങ്കിൽ ഏത് ശിക്ഷണത്തിൽ കൂടിയായിരിക്കും അവർ ജീവിച്ചത്? ഈ ഖുർആൻ ശിക്ഷണത്തിൽ കൂടിയാണ്, ഈ ഖുർആന്റെ ശിക്ഷണത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ആളുകൾക്കെല്ലാം പ്രശ്നം ഇത്. ഈ ശിക്ഷണം ചെറുപ്പത്തിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം മുമ്പിലുണ്ടെങ്കിൽ അതിൽ പരിപൂർണ നഗ്നതയിൽ കൂടിയുള്ള റോക്കർ റോൾ വരെ ഉണ്ടെങ്കിൽ അത് പൂട്ടിവെക്കാൻ അവരെ പ്രേരിപ്പിക്കും, അത് കൂട്ടി വെക്കാൻ അവർ പ്രേരിപ്പിക്കും, അത് വേണ്ടാന്ന് വെക്കാൻ അവരെ പ്രേരിപ്പിക്കും. അതാണ് ഈ ഈമാനിന്റെ പ്രത്യേകത. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഫൈറ്റ് ആക്കിയാട്ടെ എന്ന്. അങ്ങനെ രണ്ടാളും ഫൈറ്റ് നടത്തി, വയസ്സ് കുറഞ്ഞാളെ വയസ്സ് കൂടിയാളെ നിലം പതിപ്പിച്ചു. റസൂലുള്ളാഹി തീരുമാനിച്ചു പോലെ എന്ത്, ഹദീസ് ശരിയാണെങ്കിൽ രണ്ടാളെയും കൊണ്ടുപോകാൻ, രണ്ടാളെയും യുദ്ധത്തിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്നതാ പറഞ്ഞു വന്നത്. ഇതൊക്കെ എപ്പോഴാണ്, എപ്പോഴാണ് സംഭവിച്ചത്? ചില ഞാൻ ചരിത്രത്തിൽ വായിച്ചതാണ്, ചില സന്ദർഭത്തിലൊക്കെ യുദ്ധത്തിന് പോകാൻ വേണ്ടി പട്ടാളക്കാർ യോഗം കൂടാണ്. അപ്പോൾ സഹബാക്കൾ നിന്നിട്ട് കുട്ടികളുടെ വരവേൽപ്പ് വിരലിന്റെ നീതി ഇങ്ങനെ കയറി നിന്നിട്ട്, എന്തിനാണ്? പൊക്കം കാട്ടാൻ. പൊക്കം കാട്ടാൻ, ഞാൻ പൊക്കമുണ്ട്, എന്നെയും കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന ട്രെയിനിങ് എന്താണ്? നാം ഈ ആദർശം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഒരു സീഡിയെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതായ ആ ഉന്മേഷം നമുക്ക് നമ്മൾ അതിലൂടെ ഉടലെടുക്കണം, ഉണ്ടാവണം. തെറ്റായ കാര്യങ്ങൾ വിട്ടു നിൽക്കുവാനും നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാനും അത് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് ലഭിക്കണം, ആ തൗഫീഖ് നേടിയെടുക്കണം. എന്നിട്ട് ഈമാനിലൂടെ, നമസ്കാരത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, സഹാബാക്കൾ കാട്ടിയതുപോലെ, റസൂലുള്ള പറഞ്ഞതുപോലെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഈമാനെ രുചിച്ചവർ ആരാണെന്ന് അറിയാമോ? ഈമാൻ രുചിക്കലാണ്, ഈമാൻ ആസ്വദിക്കലാണ്. നമുക്ക് ആസ്വദിക്കണം, നമുക്ക് ആസ്വാദനമില്ല, രുചിയില്ല, അതുകൊണ്ട് ചൊറിയാണ് കൂടുതൽ നിസ്കരിക്കുമ്പോൾ, ചൊറിയും മറ്റു കാര്യങ്ങളും. ഇങ്ങനെ ചിന്തിക്കണ്ടേ? നെറ്റൊക്കെ വന്ന ഇതൊക്കെ ഇങ്ങനെ തുറക്കുന്നവരൊക്കെ ഉണ്ട് കൂട്ടത്തില്. എന്നിട്ട് തൽക്കാലം കൂട്ടി വെക്കാനെങ്കിൽ അങ്ങനെ. ചില ആൾക്കാരെ അറിവില്ലാത്തതിന്റെ കടുപ്പം കൊണ്ട് ഹറമലൊക്കെ കാണാം. എന്ത്, ഞാൻ ഇപ്പൊ നിസ്കരിക്കാണ്, ചിരിക്കാൻ മതിയല്ല. ഒക്കെ നമ്മൾ ഇവിടെ കാണുന്ന പ്രഹസനങ്ങളിൽ പെട്ടതാണ്. കാരണം ഇവിടെ ഈ ആജിമാരൊക്കെ മനസ്സിലാക്കി ഇവിടെ ഉള്ളവരൊക്കെ സഹപാത്രമാണ്. അല്ല കൂട്ടരെ, ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളെ പോലത്തെ ലോകത്തിലെ നാനാത്രകളിൽ നിന്നിട്ട്, മുക്കിൽ നിന്നിട്ട്, മൂലയിൽ നിന്നിട്ട് വന്നുകൂടിയവരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നിട്ട് ധാരാളം പഴവുകൾ കാണാം. അവരെ കണ്ടിട്ടല്ല നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഖുർആനിലൂടെ, സുന്നത്തിലൂടെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ കാണുന്ന അനാചാരങ്ങളും തോന്നിവാസങ്ങളൊക്കെ ജനങ്ങൾ കാട്ടുന്ന പൂണ്ടാട്ടങ്ങളൊക്കെ കാണുന്നില്ലേ? ഖബറിന്റെ പരിസരത്തിൽ സിയാറത്തൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹ്ക്ക്, അള്ളാഹനെ, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹനേക്കാളും ബഹുമാനിച്ച്, ആദരിച്ച്, വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു നോക്ക് നോക്കിയാൽ മതി ആ പച്ചക്കുമ്പയെ, നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് ഒരാൾ മറ്റാളോട് പറയുന്ന സംഭവം ഇവിടെ എത്തി. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. എപ്പോഴും പച്ചക്കുമ്പ ഉണ്ടായത് ആരുടെ ഉണ്ടാക്കിയത്? പച്ചക്കുമ്പയും റസൂലുമായിട്ടുള്ള ബന്ധം, റസൂലും നാമുമായുള്ള ബന്ധം ആത്മീയ ബന്ധമാണ്, ഈമാനിക ബന്ധമാണ്, ആദർശ ബന്ധമാണ്, നമ്മുടെ അനിശ്ചയത്തിന് നേതാവാണ്. എന്നല്ലാതെ ഈ പച്ചക്കുപ്പയുടെ കല്ലൊക്കെ കൊണ്ടുവന്നത് ഏതോ രാജാവ് റസൂലുള്ള മരിച്ചിട്ട് 900 കൊല്ലം കഴിഞ്ഞ ശേഷം കാലവൂൻ സാലിഹിയ എന്ന ഈജിപ്ത് രാജാവാകുന്ന തുർക്കിക്കാരൻ അവനാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടാക്കിയത്. അവനുണ്ടാക്കിയപ്പോൾ അതിന്റെ കളർ മഞ്ഞിയായിരുന്നു, പിന്നെ അത് വെളുത്തതായി, പിന്നെ തുർക്കികൾ അത് പച്ചയാക്കി മാറ്റി. അതും മുസ്ലിങ്ങളുമായിട്ട് എന്ത് ബന്ധം? അത് മാത്രം എന്ന് മാത്രമല്ല കുപ്പക്ക് വേണ്ടി കുപ്പയല്ലാതെ അത് യഥാർത്ഥത്തിൽ അന്നുള്ള കാലഘട്ടത്തിൽ കാൺക്രീറ്റ് എന്ന സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് വിശാലമായ സ്ഥലത്തെ വിലയും ചെയ്യുന്നത് കുപ്പയിലൂടെയാണ് എന്നതുകൊണ്ടാണ് കുപ്പ. എന്നല്ലാതെ ഖബറിന്റെ ചിഹ്നമായി കുപ്പയായതല്ല. ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം ജനങ്ങൾക്ക്. സമയം അവസാനിച്ചു എന്നതാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി ഗമനിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്തതായ ഈ മഹാ അനുഗ്രഹമാകുന്ന ഈ അംന് അമാൻ അതിനെ മരണം വരെ സംരക്ഷിച്ച് പ്രത്യേകിച്ച് മക്ക ഭൂമി എന്നീ നാടുകളിലും അതിന്റെ പരിസരത്തിലും അതുപോലെ നമ്മുടെ നാടുകളിലും സംരക്ഷിച്ച് ഈമാനിലൂടെ സത്യത്തിലൂടെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈകഹുമുൽ ലഹുമുൽ സത്യവിശ്വാസികളാവുകയും ആ സത്യവിശ്വാസത്തിന്റെ കൂടെ ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവർക്കാണ് അന്ന്, അവർക്കാണ് സുരക്ഷിതത്വം, അവർക്കാണ് നിർഭയത്വം, അവരാണ് സന്മാർഗികൾ. ഖുർആൻ അല്ലാഹുവിന്റെ ലോകാത്ഭുത ഗ്രന്ഥത്തിലുള്ള കലാം. ആ രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ നിന്നിട്ട് പലരും മരിച്ച വാർത്തകൾ ലഭിച്ചിട്ടുണ്ട്. അവർക്കുള്ള പുറത്തു കൊടുക്കട്ടെ, അവരുടെ കബസ് കൊടുത്താക്കട്ടെ, അവരോടൊപ്പം നമ്മൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. മരണ അതുപോലെ തന്നെ രോഗികളിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ സദസ്സോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നമ്മിൽ നിന്നിട്ട് ലോകമുള്ള സർവ്വ സഹോദര സഹോദരിമാർക്ക് അവർക്ക് പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ. ഇസ്ലാമിൽ മരണം വരേക്കും അവർക്കും നമുക്കും അടിയുറച്ച് ജീവിക്കാനുള്ളതായ ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷി അല്ലാഹു നൽകട്ടെ നൽകട്ടെ നൽകട്ടെ. ഇന്ന് ഇസ്രായേൽ ഗവൺമെന്റും അവരുടെ കൂട്ടുകാരുമായ സഹായകന്മാർ ചെയ്യുന്നതായ യുദ്ധത്തിൽ ആത്മാർത്ഥതയോടുകൂടി ആ പോരാട്ടത്തിലൂടെ അവർക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുവാനും അവര് പോരാടുന്നതായ പോരാട്ടത്തിന്റെ ലക്ഷ്യം ആ പോരാടുന്നതായ നാടുകളിലൊക്കെ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന് വ്യാപകമാക്കാനും അതിന്റെ തൗഹീദാകുന്ന മജ്ജയെ അവിടെ സ്ഥാപിക്കുവാനുമുള്ളതായ തത്വം വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി യുദ്ധം ചെയ്യുവാനും യുദ്ധത്തിൽ പരിപൂർണ വിജയം നേടുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. അപ്രകാരം തന്നെ വിശുദ്ധ മക്ക മദീന പോലത്തെ നാടുകളുടെ പവിത്രത അതിന്റെ പരിശ്രമം അതിനെ അതിന്റെ അതിനു വേണ്ടിയുള്ളതായ അതിന്റെ ശത്രുക്കളോട് പോരാടുക, ആ നാട്ടിനെ സംരക്ഷിക്കുക എന്ന നേതൃത്വം എന്ന സംരക്ഷണം ആ ഈ നേതൃത്വത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഖിയാമത്ത് നാൾ വരെ തൗഹീദിന്റെ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് ഈ മതത്തെ സ്ഥാപിച്ചുകൊണ്ട് ഈ നാട്ടിനെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള നേതൃത്വങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ നൽകട്ടെ. മലയാളികളായ നമുക്ക് ഇവിടെ ദശവർഷങ്ങളായിട്ട് മലയാള സദസ്സുണ്ടാക്കാൻ വേണ്ടി തൗഫീഖ് ചെയ്ത, അല്ലെങ്കിൽ സോറി അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത, അതിനുവേണ്ടി സഹായിച്ച ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ മറ്റു നാട്ടുകാർക്കെല്ലാം ഇങ്ങനെയുള്ള സേവനങ്ങൾ അർപ്പിക്കാനുള്ളതായ ചുറ്റുപാടുകൾ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ആത്മാർത്ഥതയോടുകൂടി ദൈവത്തിനങ്ങിറങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ മതത്തിൽ സേവനം ചെയ്യാൻ നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷി നൽകട്ടെ. ദീർഘായുസ് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.